Krishna Balaram, Jaya Krishna Balaram, Krishna Balaram, Jaya Krishna Balaram, Jaya Krishna Ram, Jaya Krishna Balaram, Jaya Krishna Balaram, Jaya Jagannatha, Jaya Jagannatha, Baladeva, Jaya Subhadramai, Jaya Jagannatha, Jaya Jagannatha, Jaya Baladeva, Jaya Jaya Narasimha Dev, Jaya Narasimha Dev, Narasimha Deva, Jaya Narasimha Dev, Jaya Narasimha Dev, Jaya Narasimha Dev, Jaya Gauranita, Jaya Gauranita, Gauranita, Jaya Gauranita, Jaya Gauranita, Jaya Gauranita, Jaya Gauranita, Jaya 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 Prabhupada, 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 Jaya Jaya Prabhupada, Jaya Jaya Prabhupada, 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 Jaya 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 Guru Dev, Guru Dev, Guru Dev, Jaya Jaya Guru Dev, Jaya Guru Dev, Guru Dev, Nitai Gaura Hari Bol, Hari Bol, Hari Bol, Nitai Gaura Hari Bol, Nitai Gaura Bol, Hari Bol, Hari Bol.
जय श्री श्रीनाथामा की जय, जगन्नाथ बलदेव सुभद्रा महारानी की जय, नरसिंहदेव भगवान की जय, घोरताई की जय, श्री प्रभुपाद की जय, गौर प्रेम मंदिर गोसाम हरे कृष्ण, हरे कृष्ण। श्रीमद् भगवद्गीत अध्यायम 4 35वां श्लोक। ॐ नमो भगवते वासुदेवाय, ॐ नमो भगवते वासुदेवाय, ॐ नमो भगवते वासुदेवाय, नारायणं नमस्कृत्यं नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयामुदीरये। नष्टप्रायेषु भद्रेषु नित्यं भागवत सेवया भगवदीरुत्तमश्लोकैर्भक्तिर्भवति नैष्ठिके। मूकं करोति वाचालं भङ्गं लङ्घयते गिरिं यत्कृपातमहं वन्दे श्रीगुरुं दीनदारिणं, यत्कृपातमहं वन्दे श्रीचैतन्यमीश्वरं, यत्कृपातमहं वन्दे परमानन्दमाधवम्। अध्याय 4 श्लोक नंबर 35। यज्ञातो न पुनर्मोहम् एवं यास्यसि पांडवा येन भूधान्यशेषेण दृश्यस्यात्मन्यधो मयि यज्ञातो न पुनर्मोहम् एवं यास्यसि पांडवा येन भूधान्यशेषेण दृक्ष्यस्यात्मन्यधो मयि यज्ञातो न पुनर्मोहम् एवं यास्यसि पांडवा येन भूधान्यशेषेण दृक्ष्यस्यात्मन्यधो मयि यज्ञातो न पुनर्मोहम् एवं यास्यसि पांडवा येन भूधान्यशेषेण यज्ञातो न पुनर्मोहम् एवं यास्यसि पांडवा येन भूधान्यशेषेण दृक्ष्यस्यात्मन्यधो मयि यज्ञातो न पुनर्मोहम् एवं यास्यसि पांडवा येन भूधान्यशेषेण दृक्ष्यस्यात्मन्यधो मयि वाकर्तनोक यत् यादोन्निने ज्ञात्वा अरिञ्ञट् पांडव हे पांडव पुन पिन्नेड् एवं इप्रकारमुल्ल മോഹം മോഹത്തെ മായയെ ന യസ്യാസി നീ പ്രാപിക്കുകയില്ല ഏന യാതൊന്നുകൊണ്ട് ഭൂതാനി ജീവജാലങ്ങളെ അശേഷാണി ഒട്ടൊഴിയാതെ ആത്മനി പരമമായ ആത്മാവിലും അധ അനന്തരം മയി എന്നിലും ദൃക്ഷ്യസ്യ നിദർശിക്കും. വിവർത്തനശ്ല പ്രഭുപാദയ്ക്ക് ആത്മസാക്ഷാത്കാരം ലഭിച്ച ഒരു വ്യക്തിയിൽ നിന്ന് യഥാർത്ഥ ജ്ഞാനം ഗ്രഹിച്ചു കഴിഞ്ഞാൽ നീ ഒരിക്കലും മായയ്ക്ക് അധീനനാവുകയില്ല. സർവ്വജീവികളും പരമപുരുഷന്റെ അംശങ്ങളാണെന്നും അവ എന്റേതാണെന്നും നിനക്ക് സ്പഷ്ടമാവും. ഏറ്റു പറയാം, ആത്മസാക്ഷാത്കാരം ലഭിച്ച ഒരു വ്യക്തിയിൽ നിന്ന് യഥാർത്ഥ ജ്ഞാനം ഗ്രഹിച്ചു കഴിഞ്ഞാൽ നീ ഒരിക്കലും മായയ്ക്ക് അധീനനാവുകയില്ല. സർവജീവികളും പരമപുരുഷന്റെ അംശങ്ങളാണെന്നും അവ എന്റേതാണെന്നും നിനക്ക് സ്പഷ്ടമാവും. ഭവാർത്ഥം സ്വപ്രഭുപാദിക്ക് ചെയ്. ആത്മസാക്ഷാത്കാരം സിദ്ധിച്ച സത്യദർശിയായ ഗുരുവിൽ നിന്ന് അറിവ് നേടുന്നതിന്റെ ഫലം സമസ്ത ഭൂതജാലങ്ങളും ശ്രീകൃഷ്ണ ഭഗവാന്റെ വിഭിന്ന അംശങ്ങളാണെന്ന ബോധമുദിക്കലാണ്. കൃഷ്ണനിൽ നിന്ന് വേർപ്പെട്ട ജീവിത ഭാവനയെ മായ എന്ന് പറയാം. മാ ഇല്ലാത്ത യാതൊന്ന് കൃഷ്ണൻ മഹാനായൊരു ചരിത്ര പുരുഷൻ മാത്രമാണെന്നും പരമസത്ത അവ്യക്തഗത ബ്രഹ്മമാണെന്നും വിചാരിച്ച് അദ്ദേഹത്തെ അവഗണിക്കുന്നവരുമുണ്ട്. വാസ്തവത്തിൽ ഭഗവത്ഗീത പറഞ്ഞിട്ടുള്ളതുപോലെ കൃഷ്ണന്റെ വ്യക്തിപ്രഭാവലയമാണ് ഈ അവ്യക്തഗത ബ്രഹ്മം. പരമദിവ്യത്വം പുരുഷനായ കൃഷ്ണനാണ് സർവ്വകാരണങ്ങളുടെയും കാരണം. ഇത് ബ്രഹ്മസംഹിതയിൽ വ്യക്തമായി പ്രതിപാദിക്കുന്നു. ലക്ഷക്കണക്കിനുള്ള അവതാരങ്ങൾ ഭഗവാന്റെ വ്യത്യസ്ത രൂപവിസ്തരണങ്ങൾ മാത്രം. അതുപോലെ എല്ലാ ജീവസത്വങ്ങളും കൃഷ്ണന്റെ വിസ്തരണങ്ങൾ തന്നെ. അനേക രൂപവിസ്തരണങ്ങൾ സ്വീകരിക്കുന്നത് കൊണ്ട് കൃഷ്ണന് സ്വവ്യക്തിത്വം ഇല്ലാതാകുന്നുവെന്ന് മായാവാദികളായ തത്വചിന്തകർ തെറ്റിദ്ധരിക്കുന്നു. ഭൗതിക സ്വഭാവമുള്ളതാണ് ഈ സിദ്ധാന്തം. പ്രാപഞ്ചിക വസ്തുക്കൾ അംശങ്ങളായി വിഭജിക്കപ്പെടുമ്പോൾ അവയുടെ ആദിമ സത്വം നഷ്ടപ്പെടുന്നുണ്ടല്ലോ. നിരപേക്ഷ തത്വം എന്നാൽ ഒന്നും ഒന്നും കൂട്ടിയാൽ ഒന്ന്, ഒന്നിൽ നിന്ന് ഒന്ന് കുറച്ചാലും ഒന്ന് തന്നെ എന്നതാണ്. മായാവാദികളായ പണ്ഡിതന്മാർക്ക് ഇത് അറിഞ്ഞുകൂടാ. നിരപേക്ഷ ലോകത്തിലെ സ്ഥിതി ഇതാണ്. ഓം തത്സത്. ഇനിയും ഉണ്ട്, അതിന്റെ വിഷവായിക്കുന്നില്ല, ബാക്കി ക്ലാസ്സിൽ പറയാം. നമോ വിഷ്ണുപദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലെ ശ്രീമതേ ജയപതാകസ്വാമിനി നാമിനെ നമാചാര്യപദായ നതായ കൃപാപ്രദായിനി ഗൗരകഥാമതായ നഗരഗ്രാമതാരണെ നമാവോം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമദേ ഭക്തിവേദാന്ത സ്വാമിനിധി നാമിനെ നമസ്തേ സരസ്വതി ദേവേ ഗൗരവാണി പ്രചാരണെ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യ ദേശധാരണെ ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീയദ്വൈത ഗദാധര ശ്രീവാസാദി ഗുരുഭക്തവൃന്ദ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ ശ്രീ ഗുരു പരമാനന്ദ പ്രേമാനന്ദ ഫലപ്രദ വ്രജനന്ദ പ്രദാനന്ദ സേവയാ മാം നിയോജയ ഹരേ കൃഷ്ണ. ഇവിടെ എല്ലാവരും സന്നിഹിതരായിരിക്കുന്ന ഭക്തരെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. കാര്യം എല്ലാവരും പ്രതീക്ഷിച്ചതുപോലെ അല്ല ഇന്ന്. എല്ലാവരും ഭഗവത്ഗീത ആ സമ്മറി ക്ലാസ്സിക്കിന് തുടർച്ചയാണ് എന്നാണ് വിചാരിച്ചിരുന്നത്. ഇപ്പോൾ വന്നപ്പോൾ എന്നെ കണ്ടപ്പോൾ നിങ്ങളെ മൂഡ് മിക്കവാറും മാറിക്കാണും. പലരും ബുക്കൊക്കെ എടുത്തു വെച്ചിട്ട് വീണ്ടും ബാഗിനകത്തേക്ക് എടുത്ത് വെച്ചു. ഇനി പുറത്തേക്ക് വേണമെങ്കിൽ എടുക്കാം, എടുക്കാതിരിക്കുകയും ചെയ്യാം. ഉദാരകത്തി പ്രഭു അദ്ദേഹം മായാപ്പൂർ പോയിരിക്കുകയാണ്, അതിനാൽ അദ്ദേഹം ഇന്ന് ആബ്സെന്റാണ്. അതിനാൽ ആ ആബ്സെന്റ് ഞാൻ ഫില്ല് ചെയ്യുകയാണ്. ഹരേ കൃഷ്ണ. നിങ്ങളെപ്പോലെ തന്നെ ഞാനും കൺഫ്യൂഷനിലാണ്. പല ഭക്തരും എന്നോട് പറഞ്ഞു, പ്രഭു ആ ഉദാരകൃത്തി പ്രഭു ക്ലാസ് എടുത്ത അത് എന്നെ ഒന്നും കൂടെ ഒന്ന് റിവേഴ്സ് ചെയ്യാൻ പറഞ്ഞു. ചിലർ പറഞ്ഞു മൂന്നാമത്തെ അധ്യായം ഒന്നും കൂടെ അതിന്റെ അന്തസ്സത്ത പറയാൻ പറഞ്ഞു. ചിലർ പറഞ്ഞു നാലാമത്തെ അധ്യായത്തിന്റെ ഇതുവരെ പഠിപ്പിച്ച കാര്യങ്ങൾ ഒന്ന് റിവേഴ്സ് ചെയ്യാൻ പറഞ്ഞു. വേറൊരാൾ പറഞ്ഞു പുതിയൊരു ശ്ലോകം എടുക്കാൻ പറഞ്ഞു. ഇപ്പം ഞാൻ തന്നെ ആകെ കൺഫ്യൂഷനായിപ്പോയി. ഇപ്പം ഏതാണ് ഞാൻ എടുക്കേണ്ടതെന്നുള്ള അവസാനം ഞാൻ തിരഞ്ഞെടുത്തു പുതിയ ശ്ലോകം തന്നെ എടുക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്ത് കഴിഞ്ഞ ക്ലാസ്സിലല്ല, ഇത് പണ്ട് ഇവിടെ നിർത്തിയിരുന്നതിന്റെ അടുത്ത ശ്ലോകം തന്നെ എടുക്കാൻ വിചാരിച്ചു. ഈ ശ്ലോകത്തിൽ ശ്രീ പ്രഭുപാദർ പറയുന്നുണ്ട് ഈ ശ്ലോകം ഭഗവത്ഗീതയുടെ അന്തസത്ത എന്നാണ് പറയുന്നത്. വളരെ ഇമ്പോർട്ടന്റ് പ്രധാനപ്പെട്ട ഒരു ശ്ലോകമാണ്. ഭഗവത്ഗീതയുടെ സാരാംശം മുഴുവനും ഈ ശ്ലോകത്തിലുണ്ടെന്ന് ശ്രീ പ്രഭുപാദർ പറയുന്നു. കാര്യം ഇതിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആത്മസാക്ഷാത്കാരം ലഭിച്ച ഒരു വ്യക്തിയിൽ നിന്നിട്ട് നമ്മൾ അതീന്ദ്രിയ ജ്ഞാനം സ്വീകരിക്കുകയാണെങ്കിൽ അയാൾ മായയ്ക്ക് അധീനരാകുമെന്നാണ്. ആത്മസാക്ഷാത്കാരം എന്താണ്? ആത്മസാക്ഷാത്കാരം എന്ന് വെച്ചു കഴിഞ്ഞാൽ ഞാൻ ഈ ശരീരമല്ല ആത്മാവാണ് എന്നുള്ള അതിൽ സാക്ഷാത്കാരം നേടിയിട്ടുള്ള ആളുകളെയാണ് ആത്മസാക്ഷാത്കാരം എന്ന് പറയുന്നത്. അവർക്ക് ഈ ശരീര അവബോധം കാണുകയില്ല. കാര്യം ഭഗവാന്റെ തന്നെ അംശമായിട്ടുള്ള ആത്മാവാണ് ഞാൻ. അതിനാൽ ഈ ശരീരാവബോധത്തില്ല ശരീരാവബോധമോ അതുപോലെ തന്നെ ഈ ലോകത്തിൽ തനിക്ക് യാതൊരു ബന്ധവുമില്ല എന്നുള്ള രീതിയിൽ ഞാനും ഭഗവാനും മാത്രമാണ് ബന്ധം എന്നുള്ള ആ രീതിയിൽ സാക്ഷാത്കാരം സൃഷ്ടിച്ച ആളിനെയാണ് ആത്മസാക്ഷാത്കാരം എന്ന് പറയുന്നത്. ഭൗതിക ലോകത്തിൽ ഒന്നിനോടും താല്പര്യമില്ല. കാര്യം ഇതൊന്നും ഭഗവാൻ എന്റേതല്ല, ഇതെല്ലാം ഭഗവാന്റേതാണ്. ഞാൻ ഈ ശരീരമല്ല. പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമാണ് ഈ ശരീരം. അതെപ്പോഴും നശിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ആഹാരം പാചകം ചെയ്തു കഴിഞ്ഞാൽ കുറച്ചു നേരം വെച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അത് ചീത്തയായി പോകും. അപ്പോൾ ചീത്തയായി പോകുന്ന ആഹാര സാധനം കഴിച്ച് നിർമ്മിതമായ ഈ ശരീരവും എന്താണ്? കുറച്ചു കഴിഞ്ഞാൽ നശിക്കുന്നതാണ്. പക്ഷെ നശിക്കാത്ത ഒന്നുണ്ട്, അത് ആത്മാവാണ്. അതിനാൽ അങ്ങനെ ആ ആത്മാവാണ് ഞാൻ എന്നുള്ള ഒരു സാക്ഷാത്കാരം ലഭിച്ച ആളിനെ എന്ന് പറഞ്ഞാൽ ആത്മസാക്ഷാത്കാരം ലഭിച്ച വ്യക്തി. അങ്ങനെയുള്ള ഒരു ഗുരുവിൽ നിന്നിട്ട് നമ്മൾ വ്യക്തിയിൽ നിന്നിട്ട് നമ്മൾ ആത്മീയ ജ്ഞാനം ഗ്രഹിക്കുകയാണെങ്കിൽ നമ്മൾ മായയ്ക്ക് അധീനരാകും. നമ്മളൊന്നും മായയിൽ എന്ത് ചെയ്യില്ല, പിടുകയില്ല എന്നാണ് പറയുന്നത്. അതിൽ പെട്ടുപോവില്ല. അങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നീ ഒരിക്കലും മായയ്ക്ക് അധീനയാകില്ല. സർവ്വജീവികളും എല്ലാ ജീവികളും പരമപുരുഷന്റെ അംശങ്ങളാണ്. നമ്മളെല്ലാവരും ആരുടെ അംശങ്ങളാണ്? ഭഗവാന്റെ അംശമാണ്. ഭഗവാന്റെ അംശമാണെന്നും അതുപോലെ തന്നെ അവ എന്റേതാണെന്നും നിനക്ക് സ്പഷ്ടമാകും. നമ്മളെല്ലാവരും ഭഗവാന്റെ അംശമാണ്. ഭഗവാൻ നിത്യനാണ് അല്ലെ? ഭഗവാൻ നിത്യനാണെങ്കിൽ നമ്മളും എന്താണ്? നമ്മളെന്താണ്? നിത്യനാണ്. ഭഗവാൻ നിത്യനാണെങ്കിൽ നമ്മളും നിത്യനാണ്. കാര്യം ഭഗവാന്റെ അംശമാണ് നമ്മൾ, അതിനാൽ നമ്മളും നിത്യനാണ്. പക്ഷെ ശരീരം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഭഗവാന്റെ അംശമാണ് നമ്മൾ, അതിനാൽ നമ്മൾ നിത്യമാണ്. നമ്മൾ ഒരിക്കലും നശിക്കില്ല. രണ്ടാമത്തെ അധ്യായത്തിൽ മുഴുവനും അതിനെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു വിശ്വാസം, ഞാൻ നിത്യനാണെന്നുള്ള വിശ്വാസം, അതാണ് ഏറ്റവും ആധ്യാത്മികത്തിന്റെ അടിസ്ഥാനം. കാര്യം അതിൽ നമ്മൾ ഉറച്ചു കഴിഞ്ഞാൽ നമുക്ക് ആധ്യാത്മിക പുരോഗതി വളരെയധികം പ്രാപിക്കാൻ പറ്റും. ഒരിക്കൽ ധനുർദാസ് എന്ന് പറയുന്ന, അതായത് രാമാനുജാചാര്യരുടെ ശിഷ്യനാണ് ധനുർദാസ്. ആ ധനുർദാസിനെ ശിഷ്യനായിട്ട് സ്വീകരിക്കുന്നതിന് മുമ്പ് തന്നെ ഒരിക്കൽ കാവേരി നദീതീരത്തുകൂടി രാമാനുജാചാര്യർ നടന്നു പോകുന്ന സമയത്ത് ഈ ധനുർദാസ് എന്ന് പറയുന്ന ആള്, അദ്ദേഹത്തിന്റെ പത്നിയോ ദാസിയോ ആണ്, ആ ദാസിയെ കൂട്ടി ചുട്ട് പഴുത്തു കിടക്കുന്ന കാവേരി മണലിൽ കൂടി ഇങ്ങനെ നടന്നു വരികയാണ്. അപ്പോൾ തന്റെ പത്നിക്ക് ഈ കുട പിടിച്ചുകൊണ്ടാണ് വരുന്നത്. അപ്പോൾ തന്റെ കാലിലെ ചൂട് പോലും മൈൻഡ് ചെയ്യാതെ ആ സ്ത്രീയുടെ സൗന്ദര്യത്തിൽ ആകൃഷ്ടനായി, ആ സ്ത്രീയുടെ കണ്ണിൽ വളരെയധികം ആകൃഷ്ടനായിട്ട് അദ്ദേഹം ഇങ്ങനെ നടക്കുകയാണ്. താൻ കുട പിടിച്ചു കൊടുത്തിരിക്കുന്ന ആ സ്ത്രീക്ക്, അതിനോടൊപ്പം തന്നെ ആ സ്ത്രീയുടെ കണ്ണിൽ നിന്നിട്ട് ഇദ്ദേഹത്തിന്റെ മുഖം ആ സ്ത്രീയുടെ മുഖത്തിൽ നിന്ന് കണ്ണെടുക്കാതെ നോക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇത് കണ്ടിട്ട് രാമാനുജാചാര്യരുടെ ശിഷ്യര് ആ ആളിനെ കണ്ടിട്ട് ചിരിച്ചു എല്ലാവരും. അപ്പോൾ രാമാനുജാചാര്യം ആളിനെ നോക്കി. അപ്പോൾ രാമാനുജാചാര്യർ അതിശയിച്ചു പോയി. ഇത്രയ്ക്കൊരു സ്ത്രീയിൽ വളരെയധികം ആകർഷണമായി പോയല്ലോ ഇദ്ദേഹം, മായയ്ക്ക് അടിമപ്പെട്ടു പോയല്ലോ എന്ന് അദ്ദേഹം വിചാരിച്ചു. അപ്പോൾ അദ്ദേഹം തന്റെ ശിഷ്യന്മാരെ പറഞ്ഞുവിട്ട് ആ ധനുദാസിനെ രാമാനുജാചാര്യരുടെ അരികിലേക്ക് വിളിച്ചു. എന്നിട്ട് ചോദിച്ചു, നീ എന്തുകൊണ്ടാണ് ഇത്രയധികം ആ സ്ത്രീയുടെ സൗന്ദര്യത്തിൽ, നീ ആ കാവേരി മണൽത്തരിയുടെ ചൂട് പോലും നീ വകവച്ചില്ല, എന്നിട്ട് ആ സ്ത്രീയുടെ ആ സൗന്ദര്യത്തിൽ നീ ലയിച്ചിങ്ങനെ നടന്നു പോവുകയാണ്, നീ എന്തുകൊണ്ടാണ് ഇത്രയധികം അതിൽ ലയിച്ചു പോകാനുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചപ്പോൾ ധനുദാസ് പറഞ്ഞു, എന്റെ പത്നിയുടെ എന്റെ ആ ഭാര്യയുടെ കണ്ണിന്റെ സൗന്ദര്യം ഞാൻ ഈ ലോകത്ത് ഒന്നിലും കണ്ടിട്ടില്ല. ആ സൗന്ദര്യത്തിന്റെ അത്ര സൗന്ദര്യം, ആ ഏറ്റവും വലിയ, ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ചിട്ട് ഏറ്റവും വലിയ സൗന്ദര്യമാണ് ആ കണ്ണുകൾ. അതിൽ നിന്ന് എനിക്ക് ഒരു നിമിഷം പോലും എടുക്കാൻ പറ്റുന്നില്ല. അത്രയ്ക്കധികം ആകർഷണമാണ് എന്റെ ഭാര്യയുടെ കണ്ണുകൾ എന്ന് പറഞ്ഞു. അതിനാൽ എനിക്ക് അതിൽ നിന്ന് മുഖമെടുക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ രാമാനുജന് ചോദിച്ചു, നിനക്ക് ഇതിനെക്കാട്ടി സൗന്ദര്യമുള്ള ഒരു കണ്ണിനെ ഞാൻ കാണിച്ചു തന്നു കഴിഞ്ഞാൽ നീ ഈ മായയിൽ നിന്ന് വിട്ടുപോകുമോ എന്ന് ചോദിച്ചു, അല്ലെങ്കിൽ നീ ഈശ്വരനെ ആശ്രയിക്കുമോ എന്ന് ചോദിച്ചു. തീർച്ചയായിട്ടും ഇതിനെക്കാട്ടി ഒരു സൗന്ദര്യമുള്ള ഒരു കണ്ണിനെ കാണുകയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, ഇങ്ങനെ ആകില്ല എന്ന് പറഞ്ഞു. ഉടനെ രാമാനുജാചാര്യർ ധനുർദാസിനെ വിളിച്ചുകൊണ്ട് ശ്രീരംഗ ക്ഷേത്രത്തിൽ പോകും. ശ്രീരംഗത്ത് പോയിട്ട് രാമാനുജാചാര്യർ പറയും, ആ ഭഗവാന്റെ, അതായത് അവിടെ പള്ളി കൊണ്ട് കിടക്കുന്ന ആ രംഗനാഥന്റെ അടുത്ത് ചെന്നിട്ട് രാമാനുജാചാര്യർ പറയും, ധനുദാസിനെ പറയും, നീ എന്റെ ശരീരത്തിൽ തൊട്ടിട്ട് ഇനി ഭഗവാനെ നോക്കാൻ വേണ്ടി പറയും. അപ്പോൾ ധനുർദാസ് രാമാനുജാചാര്യരുടെ ശരീരത്തിൽ സ്പർശിച്ചിട്ട് തൊട്ടിട്ട് ആ രംഗനാഥനെ, ശ്രീരംഗനാഥനെ ഇങ്ങനെ നോക്കുന്ന സമയത്ത് ആ ഭഗവാന്റെ യഥാർത്ഥമായിട്ടുള്ള ആ സൗന്ദര്യം പ്രകാശിതമാകും. പാലാഴിക്കടലിൽ കിടക്കുന്ന ആ ഭഗവാന്റെ ചതുർബാഹു രൂപനായിട്ടുള്ള ഭഗവാൻ വിഷ്ണുവിന്റെ യഥാർത്ഥമായിട്ടുള്ള ആ മനോഹരിത ആ ധനുർദാസ് കാണാം. ഒരു വളരെ ഒരു നിമിഷം ഇത്ര കാണുന്നു. ഉടനെ രാമാനുജാചാര്യർ ആ ധനുദാസിൽ നിന്ന് മാറും. ആ സൗന്ദര്യം കണ്ടപ്പോൾ ധനുദാസ് അവിടെ ബോധം കെട്ട് വീഴുന്നതാണ്. അത്രയ്ക്ക് സൗന്ദര്യ സ്വരൂപനാണ് ഭഗവാൻ. ആ സൗന്ദര്യം, ഭഗവാന്റെ സൗന്ദര്യം കണ്ടിട്ട് ധനുദാസിന്റെ കണ്ണിൽ കൂടി ഇങ്ങനെ കണ്ണുനീര് ഒഴുകാൻ തുടങ്ങി, രോമാഞ്ചം ഉണ്ടാകാൻ തുടങ്ങി. അപ്പോൾ ധനുദാസ് രാമാനുജന് പറഞ്ഞു, അല്ലെ ആചാര്യ, ഇത്രയും സുന്ദര സ്വരൂപനായിട്ടുള്ള രംഗനാഥൻ ഇവിടെ കിടന്നിട്ടാണോ ഞാൻ ഒരു വെറും ഒരു സ്ത്രീയുടെ കണ്ണിനെ ആകർഷിച്ച് ഞാൻ ഇങ്ങനെ പോയത്? എന്ന് പറഞ്ഞിട്ട് ധനുർദാസും ആ ധനുദാസിന്റെ ഭാര്യയും രാമാനുജരുടെ ശിഷ്യരായിട്ട് മാറും. അപ്പോൾ എന്തുകൊണ്ട് അദ്ദേഹം ഈ പെട്ടെന്ന് ശിഷ്യനായി മാറിയത്? കാര്യം അദ്ദേഹത്തിന് ഒരു നിമിഷ നേരം ഭഗവാനെ കണ്ടു. അപ്പോൾ ആ ഭഗവാൻ എനിക്ക് ഇനിയും കാണാമെന്നുള്ള ഉറച്ചൊരു വിശ്വാസം വന്നു. അതാണ് അതിന്റെ പ്രത്യേകത. ആ ഭഗവാനെ കാണാം, എനിക്ക് ഇനിയും ഈ സൗന്ദര്യ സ്വരൂപനായിട്ടുള്ള ഭഗവാൻ എനിക്ക് ഇനിയും കാണാം. കാര്യം ഞാൻ കണ്ടു, ഒരു നിമിഷം ഞാൻ കണ്ടു, അതിനാൽ എനിക്ക് ഇനിയും കാണാമെന്നുള്ള ആ ഉത്കൃഷ്ടമായിട്ടുള്ള ആഗ്രഹം വന്നത് കാരണം ഉടനെ തന്നെ രാമാനുജാചാര്യ ശരണം പ്രാപിച്ചു. അതുപോലെ അദ്ദേഹം ഉത്കൃഷ്ടനായ ഭക്തനായി തീർന്നു. ഇതുപോലെയാണ് നമ്മൾ ആത്മസാക്ഷാത്കാരം ലഭിച്ച ഒരു വ്യക്തിയിൽ നിന്നിട്ട് നമുക്ക് ജ്ഞാനം ലഭിക്കുകയാണെങ്കിൽ, ആ അതീന്ദ്രിയ ജ്ഞാനം ലഭിക്കുകയാണെങ്കിൽ നമുക്ക് എന്താണ്, എല്ലാ മായയിൽ നിന്നിട്ട് നമ്മൾ മുക്തരായി മാറും. അതുപോലെ തന്നെ എല്ലാം ഭഗവാന്റെ അംശം, ഇവിടെ ഇരിക്കുന്ന എല്ലാവരും, നമ്മളെല്ലാവരും, ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാവരും ഭഗവാന്റെ അംശങ്ങളുമാണ് അല്ലെ. നമ്മളെല്ലാവരും ഭഗവാന്റെ അംശരാണ്. അതുപോലെ തന്നെ എല്ലാം ഭഗവാന്റെതുമാണ്. ഭഗവാൻ വേറൊരിടത്ത് പറയുന്നുണ്ട്, അതായത് മമൈവാംശോ ജീവലോക ജീവഭൂത സനാതന. മമൈവാംശ, ഈ കാണുന്ന ലോകത്തിൽ കാണുന്ന സർവ ജീവജാലങ്ങളും എന്റെ അംശമാണ് എന്ന് ഭഗവാൻ പറയുന്നുണ്ട്. അപ്പോൾ എല്ലാ ജീവാത്മാക്കളും ഭഗവാന്റെ അംശമാണ്. ഈ അംശങ്ങളെ അവയുടെ അവസ്ഥയുടെ അടിസ്ഥാനത്തിൽ മൂന്നായിട്ടാണ് തരംതിരിക്കുന്നത്. ഈ ജീവാത്മാക്കളെ അവയുടെ അവസ്ഥയുടെ അടിസ്ഥാനത്തിൽ മൂന്നായിട്ടാണ് തരംതിരിക്കുന്നത്. ഒന്ന് ബദ്ധാത്മാക്കൾ, രണ്ട് മുക്താത്മാക്കൾ, മൂന്ന് നിത്യ മുക്താത്മാക്കൾ. ഇങ്ങനെ മൂന്നായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. ഏതൊക്കെയാണ്? ബദ്ധാത്മാക്കൾ, മുക്താത്മാക്കൾ, നിത്യ മുക്താത്മാക്കൾ. ഇങ്ങനെ മൂന്നായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. ബദ്ധാത്മാക്കൾ എന്ന് കേൾക്കുമ്പോൾ തന്നെ ആ വാക്കിൽ ഒരു ഇതുണ്ട്, അർത്ഥമുണ്ട്. ബദ്ധ, ബദ്ധ എന്ന് വെച്ചുകഴിഞ്ഞാൽ എന്താണ്? ബന്ധനം. അപ്പോൾ ബദ്ധാത്മാക്കൾ എന്ന് വെച്ചുകഴിഞ്ഞാൽ ബന്ധനസ്ഥരായിട്ടുള്ള ആത്മാക്കൾ, അതായത് അവർക്ക് സ്വാതന്ത്ര്യമില്ല, അവർ സ്വതന്ത്രരല്ല. നമ്മളെല്ലാവരും ബദ്ധാത്മാക്കളാണ്. നമുക്ക് പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ടോ? നമുക്കൊന്നിനും സ്വാതന്ത്ര്യമില്ല. നമ്മൾ സ്വാതന്ത്ര്യമുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും എപ്പോഴും നമ്മൾ അസ്വതന്ത്രരാണ്. നമ്മൾ പൂർണ്ണമായിട്ട് സ്വതന്ത്രരല്ല, എപ്പോഴും എന്തെങ്കിലും കാരണത്താൽ നമ്മൾ ബന്ധിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ബദ്ധാത്മാക്കളെ കുറിച്ചാണ്. സമയം കിട്ടുമെങ്കിൽ മുക്താത്മാക്കളെ കുറിച്ചും, വീണ്ടും സമയം കിട്ടുമെങ്കിൽ എന്താണ്, നിത്യമുക്താത്മാക്കളെ കുറിച്ചും പറയാം. അപ്പോൾ ബദ്ധാത്മാക്കൾ, ഒരു ജീവൻ മാതാവിന്റെ ഗർഭപാത്രത്തിൽ പ്രവേശിച്ച് അവിടെ വളരുന്ന സമയത്ത് തന്നെ ആ ജീവൻ എന്താണ്, ബന്ധനാവസ്ഥയിലാണ്. അതിനകത്ത് വളരുമ്പോൾ തന്നെ ബന്ധനമായിട്ടുള്ള അവസ്ഥയിലാണ്. ആ മാതാവിൽ നിന്നിട്ട് ആ ശിശു പുറത്തു വന്നു കഴിഞ്ഞാൽ ഈ ഭൗതിക ലോകമാകുന്ന, ഭൗതിക പ്രകൃതിയാകുന്ന ആ മാതാവിന്റെ ഗർഭത്തിലും പോലെയാണ് നമ്മളും. ഒന്ന് നമ്മുടെ മാതാവ്, രണ്ടാമത് നമ്മുടെ മാതാവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഭൗതിക പ്രകൃതിയാകുന്ന ആ അമ്മയുടെ ഗർഭപാത്രത്തിനകത്ത് പോലെയാണ്. സാധാരണ നമ്മൾ ഗർഭപാത്രത്തിനകത്തായിരിക്കുമ്പോൾ നമുക്ക് സ്വാതന്ത്ര്യമില്ല, നമ്മൾ അവിടെ കിടന്ന് വളരെയധികം ശ്വാസം മുട്ടും. അതുപോലെ തന്നെ ഭൗതിക പ്രകൃതിയിൽ വന്നു കഴിഞ്ഞാലും ഭൗതിക പ്രകൃതിയാകുന്ന അമ്മയുടെ ഗർഭപാത്രത്തിനെ പോലെയാണ് നമ്മൾ, അതിനകത്ത് പോലെയാണ്. ഇവിടെ നമുക്ക് എന്തില്ല? സ്വാതന്ത്ര്യമില്ല. എപ്പോഴും പല വിധത്തിലുള്ള ദുഃഖങ്ങളും ദുരിതങ്ങളും നമ്മളിങ്ങനെ അനുഭവിക്കുകയാണ്. അനുഭവിച്ചിട്ട് വീണ്ടും ആ ഭൗതിക പ്രകൃതിയാകുന്ന ആ ഗർഭത്തിനകത്ത് കിടന്നിട്ട് നമ്മൾ അനുഭവിച്ചിട്ട് വീണ്ടും നമ്മൾ മരണപ്പെടും. വീണ്ടും തിരിച്ച് ഇതുപോലെ ഏതെങ്കിലും ഒരു മാതാവിന്റെ ഉദരത്തിൽ പിറക്കും. ഒരു ഗർഭപാത്രത്തിൽ നിന്ന് വേറൊരു ഗർഭപാത്രം, ഒന്നും ഒരു മനുഷ്യ, ഏതെങ്കിലും ഒരു ജീവി, ജീവജാലങ്ങളുടെ ഗർഭപാത്രം, അത് കഴിഞ്ഞാൽ പ്രകൃതിയുടെ ഗർഭപാത്രം. ഇങ്ങനെ നമ്മൾ മാറിയും തിരിഞ്ഞും ഇരിക്കുകയാണ്. ഇങ്ങനെ ജനിച്ചും മരിച്ചും ഇരിക്കുന്ന നമ്മൾ എത്ര ജന്മമാണ് ജനിച്ചിട്ടുള്ളത്? ഒരു ജന്മമാണോ? അല്ല. രണ്ട് ജന്മമാണോ? അല്ല. ഇങ്ങനെ എത്രയോ എത്രയോ ജന്മങ്ങൾ നമ്മൾ ഇങ്ങനെ ജനിച്ചും വീണ്ടും മരിച്ചും വീണ്ടും ജനിച്ചും ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഇങ്ങനെ ജനിക്കുന്ന നമ്മൾ വെറുതെ ഇരിക്കുകയാണോ? അല്ല. ജനിച്ചു കഴിഞ്ഞാൽ എന്താണ്? നമ്മൾ പ്രവൃത്തി ചെയ്യുകയാണ്, വീണ്ടും പ്രവർത്തിച്ചു തുടങ്ങുകയാണ്. പ്രവർത്തിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ എന്താണ് കിട്ടുന്നത്? ജനിച്ചു കഴിഞ്ഞാൽ നമ്മൾ പ്രവൃത്തി, നമുക്ക് വെറുതെ ഇരിക്കാൻ പറ്റില്ല. ഭഗവാൻ പറഞ്ഞു, നഹി കച്ച് ക്ഷണമഭി ജാദൃഷ്ട കർമ്മ കൃത് അല്ലേ. ഒരാൾക്ക് പോലും ഇവിടെ കർമ്മം ചെയ്യാതിരിക്കാനേ സാധ്യമല്ല. അപ്പോൾ ജനിച്ചു കഴിഞ്ഞാൽ നമ്മൾ കർമ്മം ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. എല്ലാം ഈ പ്രപഞ്ചത്തിൽ ഏത് നോക്കിയും, ചേതനമായാലും അചേതനമായാലും ഏത് നോക്കിക്കഴിഞ്ഞാലും എല്ലാം പ്രവർത്തനമാണ്. ഒരു ചെടിയുടെ സെല്ലെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആ സെല്ല് വളരെ സൂക്ഷ്മമായിട്ട് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ അതിലെ പ്രോട്ടോണും ന്യൂട്രോണും ഇലക്ട്രോണും, ഇലക്ട്രോണിന്റെ ഒക്കെ വേഗത എന്ന് വെച്ച് കഴിഞ്ഞാൽ 2000, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 2182 കിലോമീറ്റർ പെർ സെക്കൻഡ് ആണ് ഇലക്ട്രോണിക്സിന്റെ വേഗത ന്യൂക്ലിയസിന് ചുറ്റും. അതുപോലെ തന്നെ ഭൂമി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഭൂമിയും എന്താണ്, അത് സ്വയം എന്താണ് ഭ്രമണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 1640 കിലോമീറ്റർ പെർ അവർ അവറിലാണ് ഭൂമി എന്ത് ചെയ്യുന്നത്, സ്വയം ഭ്രമണം ചെയ്യുന്നത്, സ്വയം കറങ്ങുന്നത്, റൊട്ടേറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ സൂര്യനു ചുറ്റും ഏകദേശം 2400 കിലോമീറ്റർ പെർ സെക്കൻഡിലാണ് സൂര്യന് ചുറ്റിലും എന്ന് പോകുന്നത്. അതായത് ഏകദേശം 2.5 കിലോമീറ്റർ പെർ സെക്കൻഡിലാണ് ഈ ഭൂമി സൂര്യന് ചുറ്റിലും ഭ്രമണം ചെയ്യുന്നത് വേഗത്തിലാണ്. ഒരു സെക്കൻഡ് എന്ന് പറയുമ്പോൾ 2.5 കിലോമീറ്റർ എന്ത് ചെയ്തു, വേഗത്തിൽ പോയിക്കുന്നു. ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ സകലതും ചലിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുന്ന നമ്മളും എന്താണ്, നമ്മുടെ ശരീരത്തിനകത്തും പല പ്രവർത്തനങ്ങളും നടക്കുന്നു. അതിനാൽ നമുക്കും എന്താണ്, നമ്മളും പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന നമ്മൾക്ക് ഫലമുണ്ടാകും, ഫലം കിട്ടും. പ്രവൃത്തി എന്ത് പ്രവൃത്തി ചെയ്താലും അതിനൊരു ഫലമുണ്ട്. ആ ഫലത്തിനെ നമ്മൾ രണ്ടായിട്ട് തരംതിരിക്കും, പുണ്യവും പാപവും ഇങ്ങനെ രണ്ടായിട്ട് തരംതിരിക്കും. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിക്ക് ഒരു ഫലമുണ്ട്. ആ പ്രവൃത്തിയെ വൈദിക രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ കർമ്മം എന്ന് പറയും. ആ കർമ്മത്തിന് രണ്ട് ഫലങ്ങളുണ്ടാകും, ഒന്ന് പുണ്യവും ഒന്നെന്താണ് പാപവും. പുണ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് അല്ലേ, പുണ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, അതായത് നമ്മുടെ പ്രവൃത്തികൾ കൊണ്ട് നമ്മുടെ ചുറ്റിലുള്ള ജീവജാലങ്ങളോ അല്ലെങ്കിൽ നമുക്ക് തുല്യരായിട്ടുള്ള ആൾക്കാർക്ക് സന്തോഷം ജനിപ്പിക്കുന്ന പ്രവൃത്തിയാണ് പുണ്യ പ്രവൃത്തികൾ എന്ന് പറയുന്നത്. നമ്മുടെ പ്രവൃത്തികൾ കൊണ്ട് മറ്റുള്ളവർക്ക് സന്തോഷം, മറ്റുള്ളവർക്ക് ആനന്ദം, ഈ രീതിയിൽ പ്രവർത്തിക്കുമ്പോൾ എന്താണ്, അതിനെ നമ്മൾ പുണ്യാദി പ്രവൃത്തികൾ എന്ന് പറയും. പാപപ്രവർത്തികൾ എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മുടെ പ്രവർത്തനം കൊണ്ട് നമ്മുടെ വാക്കുകൾ, നമ്മുടെ പെരുമാറ്റങ്ങൾ, ഇവക പ്രവൃത്തികൾ കൊണ്ട് മറ്റൊരാൾക്ക് ഉപദ്രവം, ഒരാൾ മാത്രമല്ല മറ്റ് ജീവജാലങ്ങൾക്കും കൂടി വേദനാജനകവും ഉപദ്രവം വരികയാണെങ്കിൽ അതിനെ എന്തെന്ന് പറയും, പാപപ്രവർത്തികൾ എന്ന് പറയും. പക്ഷെ ഈ പാപവും പുണ്യവും തമ്മിൽ നമുക്ക് എന്താണ് എപ്പോഴും കൺഫ്യൂഷൻ, ഇത് പാപമാണോ ഇത് പുണ്യമാണോ എന്ന് നമുക്ക് പലപ്പോഴും സംശയങ്ങൾ ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, ആദ്യം പറഞ്ഞു കുറച്ചു പേർക്ക് നമ്മൾ സന്തോഷം കൊടുത്തു കഴിഞ്ഞാൽ അത് പുണ്യമാണെന്ന് പറഞ്ഞു, വേദന കൊടുത്തു കഴിഞ്ഞാൽ എന്താണ് ദുഃഖമാണെന്ന് പറഞ്ഞു, പാപമാണെന്ന് പറഞ്ഞു. ഇപ്പോൾ മാംസം കഴിക്കുന്ന ഒരാളുടെ വീട്ടിൽ കുറച്ച് 5-6 ആൾക്കാർ വരികയാണെങ്കിൽ അയാൾക്ക്, അയാളുടെ കൂട്ടുകാരെല്ലാം ഈ മാംസം കഴിക്കുന്ന ആള് അല്ലെങ്കിൽ മദ്യപിക്കുന്ന ആളുകളാണെങ്കിൽ അയാൾ അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി എന്ത് ചെയ്യും, ഒരാടിനെയോ അല്ലെങ്കിൽ ഒരു കോഴിയോ എന്തെങ്കിലും എന്ത് ചെയ്യും, അതിനെ കൊന്ന് അവർക്ക് എന്ത് ചെയ്യുക, ഭക്ഷണം കൊടുക്കും, ഇറച്ചി മാംസം കൊടുത്ത് അവരെ സന്തോഷപ്പെടുത്തും, അല്ലെങ്കിൽ മാംസം അല്ലെങ്കിൽ മറ്റാഹാരത്തിനോടൊപ്പം ഇതൊക്കെ കൊടുത്ത് സന്തോഷിക്കും. അപ്പോൾ അവർക്ക് വളരെ അത് കഴിക്കുന്നതുകൊണ്ട് അവർക്ക് വളരെയധികം സന്തോഷമാകും. അപ്പോൾ തന്റെ സുഹൃത്തുക്കൾ സന്തോഷമാകുമ്പോൾ ഇയാളും എന്ത് ചെയ്യും, ആ ആതിഥേയനും എന്ത് ചെയ്യും, സന്തോഷവനാകും. പക്ഷേ അയാൾ കൊന്ന ഒരു ആട്, ആ ആട്ടിന്റെ വേദന അതൊരു പാപമാണ്, ഒരു ജീവിക്ക് വേദന കൊടുത്തു കഴിഞ്ഞു, അപ്പോൾ അത് പാപമാണ്. അപ്പോൾ ആ വേദനയും കൂടി ആരാ അനുഭവിക്കേണ്ടതായിട്ട് വരും, ഈ ആതിഥേയൻ അനുഭവിക്കേണ്ടതായിട്ട് വരും. ആതിഥേയൻ മാത്രമല്ല അനുഭവിക്കേണ്ടി വരുന്നത്, ആരും കൂടെ ആ തിന്നവർക്കും കൂടെ അനുഭവിക്കേണ്ടി വരും. കുറച്ച് കുറച്ചായിട്ട് പോകുന്നവർക്ക് ഇതെങ്കിലാണെങ്കിൽ ശരി, ആ വേദന അനുഭവിക്കാം. ഇത് മാത്രമല്ല, ഒരാടിന് 5 വയസ്സാണ് പ്രായം ഉണ്ടെങ്കിൽ 5-ാമത്തെ വയസ്സിൽ അത് മരിച്ചു എങ്കിൽ 2-ാമത്തെ വയസ്സിൽ അല്ലെങ്കിൽ 3-ാമത്തെ വയസ്സിലാണ് ആട്ടിനെ കൊല്ലുകയാണെങ്കിൽ ബാക്കി 3-ാമത്തെ വയസ്സിലാണ് കൊന്നെങ്കിൽ 2 വർഷം കൂടെ അതിനെന്താണ് ഈ പ്രകൃതി അനുസരിച്ച് അതിന്റെ കർമ്മങ്ങൾ നിറവേറ്റാൻ, ആ ശരീരത്തിലിരുന്ന് കർമ്മങ്ങൾ നിറവേറ്റാൻ പ്രകൃതി കൊടുത്തിട്ടുണ്ട് 2 വർഷം കൂടെ. അതിനുമുമ്പ് ഇയാൾ എന്ത് ചെയ്തു, 3 ആയപ്പോൾ തന്നെ കൊന്നു കഴിഞ്ഞു. ഈ 2 വർഷത്തെ കർമ്മം ആരനുഭവിക്കും, ഈ കൊന്നവനും തിന്നവനും കൂടി എന്ത് ചെയ്യേണ്ടതായിട്ട് വരും, അനുഭവിക്കേണ്ടതായിട്ട്. അപ്പോൾ ഈ ലോകത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ കർമ്മം വളരെയധികം അപകടമാണ്. ഈ കർമ്മം ചെയ്യുമ്പോൾ കിട്ടുന്ന ഫലങ്ങൾ അത് പുണ്യവുമാകാം പാപവുമാകാം, ഇത് ഈ ജീവാത്മാവ് അനുഭവിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഈ കിട്ടുന്ന ഫലം അനുഭവിക്കാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് എന്ത് ചെയ്യേണ്ടതായിട്ട് വരും, ചിലപ്പോൾ നമ്മൾ എത്രയോ ജന്മങ്ങൾ കൊണ്ട് ഇങ്ങനെ ഇങ്ങനെ പലതരത്തിലുള്ള കർമ്മങ്ങൾ ചെയ്ത് ഫലങ്ങളെല്ലാം നമ്മുടെ കിടക്കാൻ അനുഭവിക്കാൻ വേണ്ടി കിടക്കുകയാണ്. പാപവുമാകാം പുണ്യവുമാകാം. ചിലപ്പോൾ അത് നമുക്ക് എത്ര ജന്മം കൊണ്ട് അത് ഈ ജന്മത്തിൽ അനുഭവിച്ച് തീർക്കാൻ പറ്റിയില്ലെങ്കിൽ എന്ത് ചെയ്യും? അത് അടുത്ത ജന്മത്തിലേക്ക് മാറ്റും. അപ്പോൾ ഈ ഫലങ്ങൾ അനുഭവിക്കുന്നത് അത് എപ്പോഴാണ്, എവിടെ വച്ചാണ്, ഏത് ശരീരമാണ് വച്ച് നമ്മൾ ഇത് അനുഭവിക്കേണ്ടി വരും എന്നുള്ളത് നിശ്ചയിക്കുന്നത് കാലമാണ്. അതാണ് കാലം. ഈ ഫലം തരുന്നത് എപ്പോഴാണ്, അത് എവിടെ വച്ച്, എപ്പോൾ, ഏത് ശരീരത്തിൽ വച്ച് ഈ ഫലം കൊടുക്കണമെന്ന് നിശ്ചയിക്കുന്നത് ആരാണ്? കാലമാണ്. കാരണം ഈ കാലം സർവ്വതിനെയും സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഘടകമാണ്. ഈ സമയം എല്ലാത്തിനും സ്വാധീനിച്ചിരിക്കുന്നു. നമുക്ക് കാലത്തിനെ സ്വാധീനിക്കാൻ പറ്റില്ല, പക്ഷെ കാലത്തിനെ സ്വാധീനിച്ചാണ് നമ്മൾ ഈ കഴിയുന്നത്. എല്ലാവരെയും എന്താണ്, കാലം അപഹരിച്ചിരിക്കുകയാണ്. ശങ്കരാചാര്യർ പറയുന്നുണ്ട്, ആയുർനശ്യതി പശ്യതാം പ്രതിദിനം യാന്തിക്ഷയം യൗവനം പ്രത്യയാന്തി ഗഹന ദിനം കാലോ ജഗത് ഭക്ഷക. അതായത് നമ്മുടെ നമ്മൾ ഓരോ ദിവസം നമ്മുടെ ആയുസ് ഇങ്ങനെ നശിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഈ കാലം ഈ ജഗത്തിനെ മുഴുവനും ഭക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. കാലം എല്ലാവരെയും കാലം എന്ത് ചെയ്തിരിക്കുകയാണ്? ആവരണം ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മുടെ ശരീരം എല്ലാം എന്ത് ചെയ്യുന്നത്, കാലം നമ്മളൊക്കെ ആവരണം ചെയ്തിരിക്കുകയാണ്. നമ്മുടെ ശരീരം ചുക്കിച്ചുളിയും, തലമുടി നരയ്ക്കും, നമ്മളിങ്ങനെ വയസ്സായി വയസ്സായി പോകും അല്ലെ. ഇതെല്ലാവരെയും കാലം, ഒരു എല്ലാത്തിനെയും സർവ്വതിനെ സർവ്വ ജീവജാലങ്ങളെയും കാലം എന്ത് ചെയ്തിരിക്കുകയാണ്, ഭക്ഷിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ആയുസ് എല്ലാം എല്ലാവരും ഭക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. അത് ജീവനുള്ളതിനെ മാത്രമല്ല, ജീവൻ ഇല്ലാത്തതിനെ വരെ. ഒരുപക്ഷെ ഇതിപ്പോ ഇവിടെ നമ്മൾ ഈ ടെമ്പിൾ ഇരിക്കുന്നു, ഇതിനൊരു കാലമുണ്ട്. ചിലപ്പോൾ ഡിമോളിഷൻ ചെയ്യേണ്ടതായിട്ടൊരു കാലം വരും. അതൊരു കാലം, ആ സമയം വരുമ്പോഴേ അത് ചെയ്യും. നമ്മൾ ഇപ്പോൾ ഒരു ചെടി നട്ടു, ഒരു മാവിൻ തൈ നമ്മൾ നട്ടു, അപ്പോൾ തന്നെ മാങ്ങ വേണമെന്ന് പറഞ്ഞ് നമുക്ക് കിട്ടുമോ? ഇല്ല. ഒരു കാലമുണ്ട്, ആ കാല സമയമാകുമ്പോഴേ അതിൽ നമുക്ക് ഭക്ഷിക്കാൻ പറ്റുകയുള്ളൂ. ഞാൻ എല്ലാം സമയത്തിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഇരിക്കുന്നത്. സകലത് സമയത്തിനെ അടിസ്ഥാനപ്പെടുത്തിയാണ്. ഇവൻ ഞാൻ ഇവിടെ ക്ലാസ് എടുക്കുന്നത് എന്തിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്? സമയത്തിനെ അടിസ്ഥാനപ്പെടുത്തിയാണ്. 9 മണി എന്ന് പറയുമ്പോൾ ഞാൻ നിർത്തിക്കോന്ന്, ഇല്ലെങ്കിൽ എന്താണ് നിങ്ങൾ വിചാരിക്കും? എന്ത് വിചാരിക്കും? ഈ മനുഷ്യന്റെ മയക്ക് കൊടുത്തിട്ടും ഇറങ്ങി പോവാറായില്ല, അല്ലെങ്കിൽ ഇങ്ങനെ മയക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും എന്ന് പറഞ്ഞിട്ട് ഓരോരുത്തരിങ്ങനെ അവർക്ക് ടെൻഷനായി തുടങ്ങും അല്ലെ. എല്ലാം നമ്മൾ ഒരാളെ ക്ലാസ്സിന് വിളിച്ചു നോക്കിയാണ് ആദ്യം എന്താണ് പറയുന്നത്? സമയമില്ല, സമയമില്ല എന്ന് പറയും. അല്ലെങ്കിൽ പറയും സമയം ആവട്ടെ വരാം ഇപ്പൊ, പക്ഷെ അതിനുള്ള സമയം ആയിട്ടില്ല. സമയം ആവട്ടെ വരാം, എല്ലാവരും സമയമാണ്. ആരെ വിളിച്ചു കഴിഞ്ഞാൽ നോക്കിക്കഴിഞ്ഞാൽ എന്താണ്? സമയമില്ല. അല്ലെങ്കിൽ സമയം ആവട്ടെ, മിക്കവാറും സമയമാവട്ടെ സമയമാവട്ടെ എന്ന് പറഞ്ഞ ആളുകള് മിക്കവാറും ക്ലാസ്സിന് വരാൻ സമയം കാണില്ല, പക്ഷെ കുഴിയിലേക്കായിരിക്കും പോണതിനുള്ള സമയമാകും. നമുക്ക് വളരെയധികം കഷ്ടം തോന്നും. എത്ര നാളുകൊണ്ട് നമ്മൾ വിളിച്ച് ഭഗവത്ഗീത ഭാഗവത്തിനൊക്കെ വരാന്ന് പറഞ്ഞ ആള്, പക്ഷെ ആ ക്ലാസ് പങ്കെടുക്കുന്നതിന് മുമ്പ് അയാൾ കുഴിയിൽ പോയല്ലോ, ഭഗവാന്റെ കാര്യം പോലും കേൾക്കാൻ പറ്റാതെ പോയല്ലോ എന്ന് നമുക്ക് ചിലപ്പോൾ സങ്കടം തോന്നും. കാര്യം എല്ലാവരെയും ഈ കാലം എന്തിനാണ് ഗ്രഹിച്ചുകൊണ്ടേയിരിക്കുകയാണ് എല്ലാവരും സകലരും. അപ്പോൾ ആ കാലമാണ് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലം തരുന്നത്. അത് പക്ഷേ ഈ ജന്മത്തിൽ തരാം, ചിലപ്പോൾ ആ ഫലം എന്താണ് അടുത്തൊരു ജന്മത്തിൽ തരാം. അപ്പോൾ നമ്മൾ ജനിച്ചു, ജനിച്ചു കഴിഞ്ഞാൽ നമുക്ക് വെറുതെ ഇരിക്കാൻ പറ്റില്ല. നമ്മൾ കർമ്മം ചെയ്യും, കർമ്മം ചെയ്യുമ്പോൾ അതിനൊരു ഫലം കിട്ടും. ആ ഫലം എപ്പോഴാണ്? ആ സമയത്തിനടിസ്ഥാനപ്പെടുത്തി ആ ഫലം നമ്മൾ അനുഭവിക്കേണ്ടതായിട്ട് വരും. വീണ്ടും ആ ഫലം അനുഭവിക്കാൻ വേണ്ടി നമ്മൾ വീണ്ടും എന്ത് ചെയ്യും? ജനിക്കും. വീണ്ടും ജനിച്ചു കഴിഞ്ഞാൽ വീണ്ടും എന്ത് ചെയ്യും? കർമ്മം ചെയ്യും. കർമ്മം ചെയ്യുമ്പോൾ വീണ്ടും എന്ത് കിട്ടും? ഫലം കിട്ടും. ആ ഫലം നമ്മൾ വീണ്ടും അനുഭവിക്കേണ്ടതായിട്ട് വരും. വീണ്ടും നമ്മൾ എന്ത് ചെയ്യും? മരിക്കും. വീണ്ടും ജനിക്കും. ജനിച്ചു കഴിഞ്ഞാൽ വീണ്ടും, കാരണം ഈ ഫലം അനുഭവിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ജനിക്കുന്നത്. അപ്പോൾ ഫലം അനുഭവിച്ചു കഴിഞ്ഞാൽ അനുഭവിക്കാൻ വേണ്ടി ജനിക്കും. ജനിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ കർമ്മങ്ങൾ അറിയാതെ ചെയ്തു പോകും. അപ്പോൾ വീണ്ടും അതിലൊരു ഫലം കിട്ടും. അപ്പോൾ വീണ്ടും അത് അനുഭവിക്കേണ്ടതായിട്ട്. അപ്പോൾ പൂർവ്വജന്മത്തിലും ഉണ്ട് ഫലങ്ങൾ. അപ്പോൾ ഇങ്ങനെ ഇത് കാരണമാണ് നമ്മൾ ഇങ്ങനെ ജനിച്ചും മരിച്ചും ഇങ്ങനെ ജനിച്ചും മരിച്ചും നിൽക്കുന്നത്. അപ്പോൾ ഈ ജനിച്ചും മരിച്ചു നിൽക്കുന്ന നമുക്ക് ഈ ചക്രത്തിൽ നിന്ന് രക്ഷയില്ലേ എന്ന് നമ്മൾ ചോദിക്കും. എങ്ങനെ ഈ കർമ്മങ്ങളുടെ ബന്ധനം അല്ലെങ്കിൽ ഫലത്തിൽ നിന്നിട്ട് നമുക്ക് രക്ഷപ്പെടാം
ഫലം ഉണ്ടായിക്കഴിഞ്ഞാലേ വീണ്ടും ഫലം അനുഭവിക്കേണ്ട അനുഭവിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ജനിക്കേണ്ടതായിട്ടുണ്ട്. ഫലമില്ലെങ്കിൽ നമ്മൾ ജനിക്കേണ്ട ആവശ്യമില്ല. കർമ്മം ചെയ്യുമ്പോൾ ഫലമുണ്ടെങ്കിൽ ആ ഫലം അനുഭവിക്കാൻ വേണ്ടി ജനിക്കാൻ വേണ്ടി വീണ്ടും തരും, പ്രകൃതി തരും. അപ്പോൾ ഫലമില്ലാതെ നമുക്ക് എങ്ങനെ നിൽക്കാൻ പറ്റും? ഈ കർമ്മബന്ധനം ഇല്ലാതെ എങ്ങനെ നിൽക്കാൻ പറ്റും? ഒന്നുകിൽ നമ്മൾ ജീവിക്കേണ്ടത് ഏതുപോലെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ജഡഭരതനെ പോലെ നമ്മൾ ജീവിക്കണം. ജഡഭരതനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ജഡഭരതൻ, അദ്ദേഹത്തിന് തന്റെ പൂർവ്വജന്മങ്ങളെ കുറിച്ച് അറിയാമെന്ന്, ഞാൻ ഭരത രാജാവായിരുന്നു എന്നും അതിന്റെ അടുത്ത ജന്മം മാനിനെ സ്മരിച്ചുകൊണ്ട് മരിച്ചത് കാരണം ഞാനൊരു മാൻ ശരീരം എടുത്തു വന്നു, അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഞാൻ ജഡഭരതൻ, ഇപ്പോൾ എനിക്കൊരു മനുഷ്യ ജന്മം കിട്ടി, ഞാൻ ഇനി ഒരിക്കലും കർമ്മബന്ധനത്തിൽ പെടാതെ ഞാൻ ജീവിക്കണം എന്നുള്ള രീതിയിൽ അദ്ദേഹം തന്നിലേക്ക് വരുന്ന, തന്റെ പ്രാരാബ്ദമനുസരിച്ച് തനിക്ക് വരുന്ന ഏത് കഷ്ടതകളും അദ്ദേഹം എന്ത് ചെയ്യും, അത് സ്വീകരിക്കാൻ തയ്യാറാവുകയും പുതിയൊരു കർമ്മ ചെയ്തിട്ട് അതിൽ ബന്ധനസ്ഥനാവാകാതെ വളരെ ശ്രദ്ധാപൂർവം അദ്ദേഹം ജീവിച്ചിരുന്നു. അതായത് ഓരോ കർമ്മവും അദ്ദേഹം വളരെ സുസൂക്ഷ്മമായിട്ട് അദ്ദേഹം നിരീക്ഷിച്ച് അതിൽ ബന്ധനമില്ലാത്ത രീതിയിലുള്ള കർമ്മം അദ്ദേഹം ചെയ്തിരുന്നു. എന്നിട്ട് തന്റെ പൂർവ്വജന്മത്തിൽ വരുന്ന കർമ്മങ്ങളുടെ ഇത് പ്രാരാബ്ധമായി എടുത്തിട്ട് അത് അനുഭവിക്കാൻ വേണ്ടി ചെയ്തിരുന്നു. അത് കാരണം അദ്ദേഹം ആരോടും ഉരിയാടാറില്ല. അതിനാൽ എല്ലാവരും ഇദ്ദേഹത്തിനെ വിളിച്ചെന്തായിരുന്നു വിളിച്ചിരുന്ന, മന്ദബുദ്ധി, ജഡൻ, ഓ ഒരു ഉപയോഗമില്ല. അതുകൊണ്ട് ഭരതൻ ഇങ്ങനെ നടന്നു പോകുമ്പോൾ, ജഡഭരതൻ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ചിലപ്പോൾ ആളുകൾ വിളിക്കും, ജഡഭരത ഒന്ന് വരൂ, ഈ വീട്ടിലെ വിറകുകളൊന്ന് കീറിത്തരൂ. അദ്ദേഹം ഒന്നും ഇണ്ടില്ല, ഇതെന്റെ പ്രാരാബ്ധ കർമ്മമാണെന്ന് വിചാരിച്ചിട്ട് ആ വിറകെല്ലാം കീറിക്കൊടുക്കും. ചിലപ്പോൾ അവരെന്തെങ്കിലും കൊടുക്കും, അത് കഴിക്കും. ചിലപ്പോൾ നടന്നു പോകുമ്പോൾ ചില ആൾക്കാർ വിളിച്ചിട്ട് പറയും, ജഡത നീ ഒരു കാര്യം ചെയ്യ്, ഈ കൃഷിസ്ഥലത്തിരുന്നിട്ട് ഈ പക്ഷികളും പ്രാണികളും വരുന്നതിന് അടിച്ചോട്ടിച്ചോണ്ട് നിൽക്കൂ എന്ന് പറയും. ഉടനെ ആ കൃഷിസ്ഥലത്ത് ചെന്നിട്ട് എന്ത് ചെയ്യും, അവിടെ നിന്നിട്ട് ഇതായിരിക്കും അദ്ദേഹത്തിന്റെ ജോലി. ഭയങ്കര വെയിലായിരിക്കും, ആ വെയിലും കൊണ്ട് അദ്ദേഹം, അത് എന്റെ കർമ്മമാണ്, എന്റെ പ്രാരബ്ധം. അങ്ങനെ പറയുന്നതനുസരിച്ച് അദ്ദേഹം ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. ആരോടും തിരിച്ചൊന്നും പറയില്ല, ഒരു ഇതുമില്ല. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞ് ഒരു ദിവസം ഒരിക്കൽ അദ്ദേഹം ആ വനാന്തരങ്ങളിലേക്ക് ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് രഘുണ മഹാരാജാവ്, അദ്ദേഹം ആത്മതത്വം മനസ്സിലാക്കുന്നതിലേക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആധ്യാത്മിക ജ്ഞാനം മനസ്സിലാക്കുന്നതിലേക്ക് വേണ്ടിയിട്ട്, കപില മഹർഷിയിൽ നിന്നിട്ട് ആധ്യാത്മിക ജ്ഞാനം മനസ്സിലാക്കുന്നതിലേക്ക് വേണ്ടിയിട്ട് ആ കാട്ടിൽ കൂടി ഇങ്ങനെ പോകുന്നത്. അപ്പോൾ രഘുഗുണ മഹാരാജാവിനെ നാല് പല്ലക്കുകാരിങ്ങനെ ചുമന്നുകൊണ്ടാണ് പോകുന്നത്. അപ്പോൾ ദീർഘദൂരമായിട്ട് പോവുകയാണ്, അദ്ദേഹം ആത്മജ്ഞാനം നേടാൻ വേണ്ടിയിട്ട് പോവുകയാണ് കപില മഹർഷിയിൽ നിന്നിട്ട്. അങ്ങനെ പോകുന്ന വഴിയിൽ ആരെ കാണും, ഈ ജഡഭരതനെ കാണും, നല്ല തടിച്ച് ഇങ്ങനെ ഒരാളെ കാണും. അപ്പോൾ രാജാവ് കാണുമ്പോൾ വിചാരിക്കും, എവനെയും കൂടെ പല്ലക്ക് ചുമക്കാൻ ഏൽപ്പിക്കാം. കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നാല് പേരിൽ ചില ആൾക്കാർ ക്ഷീണിതരാകുമ്പോൾ അതിന് പകരമായിട്ട് ഇയാളെ ഉപയോഗിക്കാം. അതിനാൽ തന്റെ സേവകരെ പറഞ്ഞു വിട്ടു, ആ അയാളെ വിളിച്ചോണ്ട് വരാൻ പറഞ്ഞു. വിളിച്ചോണ്ട് വന്നിട്ട് പല്ലക്ക് ചുമക്കാൻ പറഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരാൾക്ക് വിശ്രമിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ചെന്നു ജഡഭരതനെ വിളിച്ചോണ്ട് വന്നിട്ട് പറഞ്ഞു, പല്ലക്ക് ചുമക്കാൻ പറഞ്ഞു. അദ്ദേഹം എന്ത് ചെയ്തു, പല്ലക്ക് ചുമന്നു. പറഞ്ഞത് അതെങ്കിൽ ശരി, ഇതെന്റെ കർമ്മമാണ്, പ്രാരബ്ധം, നമ്മളെ കണക്ക് തിരിച്ചു പാടില്ല, അല്ലെങ്കിൽ റേറ്റ് കൂലിയൊന്നും ചോദിക്കാനും നിന്നില്ല, കർമ്മം. അങ്ങനെ അദ്ദേഹം പല്ലക്ക് ചുമന്നു. പല്ലക്ക് ചുമന്ന് ഇങ്ങനെ നടക്കുമ്പോൾ ഉറുമ്പുകൾ വഴി കൂടി ഇങ്ങനെ ക്രോസ് ചെയ്ത് പോവുകയാണെങ്കിൽ ഇദ്ദേഹം എന്ത് ചെയ്യും, അവിടെ നിൽക്കും. ചിലപ്പോൾ അതിനെ ചാടി ഇങ്ങനെ കടക്കും. ആരാണ് പല്ലക്ക് ചുമക്കുന്നത്? ആരാണ്? ഭരതമഹാരാജൻ. ഈ ചാടി കടക്കുകയും വീണ്ടും നിൽക്കുകയും ചിലപ്പോൾ അങ്ങോട്ട് മാറിപ്പോവുകയും ഇങ്ങനെ ചെയ്യും. ഈ സമയത്ത് പല്ലക്കിനകത്തിരിക്കുന്ന രാജാവ് രഘുണ മഹാരാജാവിന് ഈ കാളവണ്ടി കട്ടറിൽ വീഴുന്ന കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും? അതുപോലെ പല്ലക്കിലിരിക്കുന്ന ആൾ അങ്ങോട്ട് തലയിടിച്ച് ഇങ്ങോട്ട് തലയിടിച്ച് ഇങ്ങനെ ഇരിക്കും. ഇത് കാണുമ്പോൾ രഘുഗുണ മഹാരാജന് വളരെ ദേഷ്യമുണ്ടാവും. സേവകരെ വഴക്ക് പറയും. അപ്പോൾ മറ്റു മൂന്ന് സേവകർ പറയും, അല്ലയോ പ്രഭു, ഞങ്ങളല്ല അതിന് ഉത്തരവാദി, ഇപ്പോൾ ഒരു പുതിയ ആളിതിനാക്കി അങ്ങ് എടുത്തില്ലേ, ആ ആളാണ് ഈ കാണിക്കുന്നത്. അയാൾ ചിലപ്പോൾ നടക്കും, ചിലപ്പോൾ നിൽക്കും, ചിലപ്പോൾ ചാടും, ഇതാണ് പ്രശ്നം. അപ്പോൾ രഘുഗുണ മഹാരാജ് പറയും, കഷ്ടം, അവന് ഈ രഥം പിടിക്കാനുള്ള ശേഷിയില്ലയോ, അവൻ മെലിഞ്ഞിട്ടാണല്ലോ ഇരിക്കുന്നത്. ഇങ്ങനെ ജഡഭരതനെ ഈ രഘുഗുണ മഹാരാജ് ആക്ഷേപിക്കും. എന്നിട്ട് കമ്പ് കൊണ്ട് ചെറുതായിട്ട് അദ്ദേഹത്തിന്റെ ശരീരത്തിൽ ഇങ്ങനെ കുത്തുകയും ചെയ്യും. അപ്പോൾ ജഡഭരതൻ, ഇതുവരെ സംസാരിക്കാതിരുന്ന ജഡഭരതൻ സംസാരിക്കും. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജഡഭരതൻ അറിയാം ഈ രഘുഗുണ മഹാരാജാവ് എന്തിനു വേണ്ടിയിട്ടാണ് പോകുന്നത്, ആത്മജ്ഞാനം നേടാനാണ് പോകുന്നത്, അല്ലാതെ കല്യാണത്തിനോ ഏതെങ്കിലും പാർട്ടിക്കല്ല പോകുന്നത്. അങ്ങനെയാണെങ്കിൽ അതൊന്നും മിണ്ടൂലായിരുന്നു. ആത്മജ്ഞാനം നേടാൻ പോകുന്നത് കൊണ്ട് അദ്ദേഹം സംസാരിക്കും. അപ്പോഴാണ് രഘുഗുണ മഹാരാജ സംസാരിക്കുന്നത്. ആ സംസാരം കേൾക്കുമ്പോൾ പറയും, ഞാൻ ആരെയും ചുമക്കുന്നില്ല. രഘുഗുണ മഹാരാജാവ് സോറി ജഡഭരതൻ രഘുഗുണ മഹാരാജനോട് പറയും, ഞാൻ ആരെയും ചുമക്കുന്നില്ല, ഞാൻ തടിച്ചവനുമല്ല, ഞാൻ മെലിഞ്ഞവനുമല്ല. ഇതെല്ലാം കേൾക്കുമ്പോഴത്തേക്ക് എന്താണ്, ഈ ആത്മാവിന് ആരെയും ചുമക്കാൻ പറ്റില്ല. പഞ്ചഭൂതങ്ങളായ ശരീരത്തിനാണെങ്കിൽ അതും ആരെയും ചുമക്കുന്നില്ല. ഒരുപക്ഷെ ചുമക്കുന്നത് അങ്ങയുടെ അങ്ങ് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ പല്ലാക്കായിരിക്കും ചുമക്കുന്നത്. ഇങ്ങനെ ഈ രീതിയിൽ ഒന്നും മനസ്സിലാകുന്നില്ല. എന്നാൽ ആ സംസാരങ്ങളിൽ വളരെ അർത്ഥം വളരെയധികം അതിന്റെ ഉള്ളിൽ ഒളിഞ്ഞുകിടക്കുന്നത് മനസ്സിലാക്കിയിട്ട് രഘുഗുണ മഹാരാജ ചോദിക്കും, നീ ആരാണ്, നീ എവിടെ നിന്ന് വന്നു, നീ എന്തിനാണ് ഇവിടെ നിൽക്കുന്നത്, നീ എന്താണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹം പറയും, അങ്ങ് ആദ്യം ചോദിച്ചു, നീ ആരാണ്, നീ ആരാണെന്ന് വെച്ചാൽ ഞാൻ ആത്മാവാണ്. ആര് പറയും, ജഡഭരതൻ. അങ്ങും ആത്മാവാണ്. അങ്ങയുടെ രണ്ടാമത്തെ ചോദ്യം, എവിടെ നിന്ന് വന്നു, എവിടെ നിന്ന് വന്നു എന്ന് ചോദിച്ചാൽ, ഞാൻ മാതാവിന്റെ ഉദരത്തിൽ നിന്ന് വന്നു, അങ്ങും മാതാവിന്റെ ഉദരത്തിൽ നിന്ന് വന്നു. എന്താണ് നീ ഇവിടെ ചെയ്യുന്നത്? ഞാൻ എന്താണ് ചെയ്യുന്നത്? ഞാൻ കർമ്മങ്ങൾ എരിച്ചു കളയുകയാണ് ഞാൻ ചെയ്യുന്നത്. ഞാനിപ്പോൾ പല്ലക്ക് ചുമന്ന് കർമ്മങ്ങൾ എരിച്ചു കളയുന്നു, അങ്ങ് പല്ലക്കിനകത്തിരുന്നിട്ട് എന്ത് ചെയ്യുന്നു, കർമ്മങ്ങൾ എരിച്ചു കളയുന്നു. ഇത്ര വ്യത്യാസമേ ഉള്ളൂ. അപ്പോൾ ജഡഭരതനോട് പറഞ്ഞത് എന്താണ്, കർമ്മങ്ങൾ എരിച്ചു കളയുന്നു. ഒന്നുകിൽ നമ്മുടെ കർമ്മ ഫലം ഇല്ലാതാക്കുന്നതിൽ ഇതാണ്, നമ്മൾ എന്ത് ചെയ്യുക, ജഡഭരതനെ പോലെ ജീവിക്കുക. അത് നമുക്ക് സാധ്യമാണോ? അല്ലെങ്കിൽ രണ്ടാമത്തെ ഓപ്ഷൻ പറയുന്നുണ്ട്, സ്വയം താൻ പാപിയാണെന്ന് വിചാരിച്ചിട്ട് സ്വയം പീഡനങ്ങൾ അനുഭവിക്കുക. അതായത് വ്രതാനുഷ്ഠാനങ്ങൾ, തപസ്സികൾ, ഈ അനുഷ്ഠാനങ്ങൾ ചെയ്യുക. എന്നിട്ട് ഈശ്വരനെ അടുത്ത് ഇരുന്നിട്ട് പല ആളുകളും കണ്ടിട്ടില്ലേ, ഈ എന്താണ് ക്ഷേത്രത്തിന് ചുറ്റിലും ഉരുളുന്നത് കണ്ടിട്ടില്ലേ. ചിലവരെന്താണ്, ചില ക്ഷേത്രത്തിൽ കവിളിൽ കൂടെയൊക്കെ ശൂലം കുത്തി ഇറക്കി തൊലിയിൽ കൂടിയും ശരീരത്തിലൊക്കെ ഇങ്ങനെ പല രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഇങ്ങനെ സ്വന്തം ശരീരത്തെ പീഡിപ്പിക്കുന്നുണ്ട്. ചിലവരെന്താണ് ചെയ്യുന്നത്, അഗ്നിയിൽ എന്ത് ചെയ്യും, ഇങ്ങനെ ചാടും. അതായത് ഓരോ പാപപ്രവൃത്തികൾ നമ്മൾ അറിയാതെ ചെയ്തു കഴിഞ്ഞാൽ അതിന് ഇന്ന ഇന്നത് ചെയ്യണമെന്ന് ചില ശാസ്ത്രങ്ങളുണ്ട്. അറിയാം നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ, കള്ളം പറഞ്ഞു കഴിഞ്ഞാൽ അതിന് എന്ത് ചെയ്യണം, നമ്മൾ ഈ രീതിയിൽ ചെയ്യണം. കള്ളം പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഞാൻ ആരുടെയെങ്കിലും കയ്യിൽ നിന്നിട്ട് മോഷ്ടിച്ചു, പക്ഷെ ആരും പിടിച്ചിട്ടില്ല, ഞാൻ എന്ത് ചെയ്യണം, അതിന് ഇതായിട്ട് ഞാൻ എന്റെ കൈ വെട്ടിക്കളയണം. ഞാൻ ആത്മപ്രശംസ ചെയ്തു, ഞാൻ ഭയങ്കരധികം ക്ലാസ് എടുക്കും, ഞാൻ നല്ല പാടും എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത്, ആത്മഹത്യ ചെയ്യണം. അപ്പോൾ നമ്മൾ എത്ര പ്രാവശ്യം ആത്മഹത്യ ചെയ്യേണ്ടി വരും? അപ്പൊ ഇത് നമ്മുടെ കാര്യത്തിൽ എന്താണ്, വലിയ പാടാണ്. ഈ രീതിയിൽ കർമ്മത്തിന് ഇല്ലാതാക്കാനും എന്താണ്, പാടാണ്. ഇങ്ങനെ ഓരോരോ കാര്യങ്ങളും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിനതിന് നമ്മൾ ഓരോ പ്രവൃത്തികളുണ്ട്, അതിന് അത് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ അത് നമുക്ക് വളരെയധികം ഇതാണ്. മൂന്നാമത് പറയുന്നത്, പൂർണ്ണമായിട്ടും ഭഗവാനെ സറണ്ടർ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, പ്രവർത്തിക്കുക. ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്, യത് കരോഷി യദശ്നാസി യജ്ജുഹോഷി തദാസി യത് യത് തപസ്യസ്യ കൗന്ധേയ തത് കുരുഷ്ടം മദർപ്പണം. നീ എന്ത് ചെയ്യുന്നുവോ, എന്ത് ഭുജിക്കുന്നുവോ, എന്ത് തപശ്ശരികൾ അനുഷ്ഠിക്കുന്നു, എല്ലാം നീ എന്ത് ചെയ്യുക, എനിക്കായിട്ട് അർപ്പിച്ച് ചെയ്യുക. ഈ ചെയ്യുന്ന പ്രവർത്തനമാണ് നമ്മുടെ കർമ്മവും കർമ്മഫലത്തിനെയും എന്ത് ചെയ്യുക എന്നത്, ഇല്ലാതാക്കുന്നത്. നമ്മുടെ ഇസ്കോൺ, ഈ അന്താരാഷ്ട്ര കൃഷ്ണാബോധി അവബോധ സമിതി ഇതാണ് ചെയ്യുന്നത്. ജീവാത്മാക്കളെ ഈ രീതിയിലുള്ള കർമ്മഫലങ്ങളെ ഇല്ലാതാക്കുന്നതിലേക്ക് വേണ്ടിയിട്ട് ട്രെയിനിങ് കൊടുക്കുക. അതായത് പറ്റ്യുത ഭഗവത് സേവനം ചെയ്യാൻ ജീവാത്മാക്കളെ എന്ത് ചെയ്യുക, നിയോഗിക്കുക. ആ പറ്റ്യുത ഭഗവത് സേവനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഒന്നാണ് നാമജപം. ഭഗവാന്റെ തിരുനാമം എന്ത് ചെയ്യുക, ജപിക്കുക. ആ തിരുനാമ ജപമാണ് കാര്യം, ഭഗവാന്റെ തന്നെ അവതാരമാണ് ശബ്ദം, മന്ത്രം, തിരുനാമം ഭഗവാന്റെ തന്നെ അവതാരമാണ്. ആ നാമം ജപിക്കുന്നതോടുകൂടി നമ്മൾ ശുദ്ധരാകും. പിന്നെ ക്രമേണ ക്രമേണ ഭഗവാൻ പറഞ്ഞു, യത് കരോഷി, നമ്മൾ എന്ത് പ്രവൃത്തികൾ ചെയ്തു കഴിഞ്ഞാൽ അത് ഭഗവാന് വേണ്ടിയിട്ട് അർപ്പിച്ച് നമ്മൾ എന്തെങ്കിലും ചെയ്യും. കാര്യം നമ്മുടെ സമയം വളരെയധികം കുറവാണുള്ളത്. ഈ ജന്മത്തിൽ നമ്മുടെ സുഹൃതം കൊണ്ട് നമുക്ക് ഒരുപക്ഷെ ഭഗവാന്റെ മഹത്വം മനസ്സിലാക്കി. ഇനിയും ഒരു ജന്മമെടുത്ത് വീണ്ടും ഇതുപോലെ കർമ്മങ്ങൾ ചെയ്ത് ഫലം അനുഭവിച്ച് വീണ്ടും ഇങ്ങനെ കറങ്ങിയിരിക്കാതെ കിട്ടുന്ന ആ അവസരത്തിലുള്ള ആ സമയം നമ്മൾ പരമാവധി എന്ത് ചെയ്യുക, ഭഗവാനെ സേവ ചെയ്യുന്നതിലേക്ക് വേണ്ടി ഉപയോഗിക്കുക. അങ്ങനെ നമ്മുടെ ഫലങ്ങൾ എന്ത് ചെയ്യുക, ഇല്ലാതാക്കുക. പറയുന്നുണ്ട്, ദുർലഭം മനുഷ്യ ദേഹോ ദേഹിനാം ക്ഷണഭംഗുരം തത്രാപി ദുർലഭം മന്യേ വൈകുണ്ഠപ്രിയ ദർശനം. അതായത് ദുർലഭമാണ് മനുഷ്യ ശരീരം കിട്ടുന്നതെന്ന് വെച്ചു കഴിഞ്ഞാൽ വളരെ ദുർലഭമാണ്. ആ ദുർലഭമായി കിട്ടിയിരിക്കുന്ന മനുഷ്യ ശരീരമാണെങ്കിലോ എപ്പോഴും വേണമെങ്കിലും എന്താണ്, അത് നശിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അങ്ങനെ നശിച്ചുകൊണ്ടിരിക്കുന്ന ദുർലഭമായിട്ടുള്ള ഈ മനുഷ്യ ശരീരം കിട്ടിയിരിക്കുന്നതിൽ മോക്ഷം കിട്ടുന്നത് വളരെ മനുഷ്യ ശരീരം കിട്ടുന്നത് ദുർലഭമാണ്, മോക്ഷം കിട്ടുന്നത് ദുർലഭമാണ്, പിന്നെ വൈകുണ്ഠ പ്രിയദർശനം ഭഗവാനെ കാണുന്നതും വളരെ ദുർലഭമാണ്. അപ്പോൾ ഈ ശരീരം നമ്മൾ എന്തിനു വേണ്ടിട്ട് ഉപയോഗിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തിന്, ഭഗവാനെ സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കേണ്ടത്. അതായത് ഭാഗവതത്തിൽ പരിഷത് മഹാരാജാവിന്റെ കലിയുഗത്തെ എങ്ങനെ നേരിടുന്നതിനെ കുറിച്ച് ശൗനകാദി ഋഷികൾ ചോദിച്ചപ്പോൾ സുഖദേവ ഗോസ്വാമി ശൗനകാദി ഋഷികൾക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്. സുധ ഗോസ്വാമി ഈ പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് അദ്ദേഹം പറയും, അതായത് പരിഷത് മഹാരാജാവ് ലോക രാജ്യങ്ങൾ ഇങ്ങനെ പിടിച്ചെടുത്തുകൊണ്ട് ഇങ്ങനെ വരുന്ന സമയത്ത് വഴിമധ്യയിൽ ശൂദ്രനെക്കാട്ടിയും താഴ്ന്ന ഒരുവനെയും അതുപോലെ തന്നെ രാജാവിനെ പോലെ കപടവേഷധാരിയായിട്ടുള്ള ഒരുവൻ, ഈ കലിയുടെ അധിപൻ ഒരു പശുവിനെയും ഒരു കാളയെയും വളരെയധികം പ്രഹരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഈ പരിഷത് മഹാരാജാവ് കാണുകയും അദ്ദേഹത്തിന് അത് കണ്ടിട്ട് വളരെ വേദനാജനകമായിട്ട് അദ്ദേഹം എന്ത് ചെയ്തു, ഈ കലിപുരുഷനെ ഉപദ്രവിക്കാൻ വേണ്ടിട്ട് ആ കുതിരയിൽ നിന്ന് താഴെ ഇറങ്ങും. അപ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ശൗനകാദികൾക്ക് വളരെ അതിശയമാകും. വരാൻ പോകുന്ന കലികാലത്തിൽ പശുവിനെയും കാളയെയും അതുപോലെ തന്നെ ശൂദ്രനെക്കാട്ടിയും താഴ്ന്ന ഒരുവൻ രാജ്യം ഭരിക്കുമെന്ന് കേട്ടപ്പോൾ ശൗനകാദി ഋഷികൾക്ക് വളരെയധികം മനപ്രയാസമുണ്ടായി. അദ്ദേഹം ഉടനെ ചോദിച്ചു, അല്ലയോ സുധ, അങ്ങ് പറഞ്ഞത് എന്താണ്, ഈ ശൂദ്രനെക്കാട്ടി താഴ്ന്നവനും അതുപോലെ തന്നെ കപടവേഷം ധരിച്ചിരിക്കുന്ന കലി ഈ പശുവിനെയും അതുപോലെ തന്നെ കാളയും ഇങ്ങനെ ഉപദ്രവിച്ചപ്പോൾ പരിഷത് മഹാരാജാവ് ലഘുവായിട്ട് ശിക്ഷിക്കാനുള്ള കാരണം എന്താണ് എന്ന് ശൗനകാദി ഋഷികൾ ചോദിച്ചു. എന്നിട്ട് അതിന്റെ കൂടെ തന്നെ പറഞ്ഞു, ഞങ്ങൾക്ക് അത് ഭഗവാനുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണെങ്കിൽ മാത്രം ഞങ്ങൾക്ക് പറഞ്ഞാൽ മതി, അല്ലാതെ കലിയുടെ മാത്രം കാര്യം ഞങ്ങൾക്ക് കേൾക്കണ്ട, അത് ഭഗവാനുമായിട്ട് ബന്ധപ്പെട്ടത് മാത്രമാണെങ്കിൽ പറഞ്ഞു തന്നാൽ മതി, അല്ലെങ്കിൽ ഞങ്ങൾ കേൾക്കണ്ട. കാര്യം എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ, അമൂല്യമായി കിട്ടിയിരിക്കുന്ന ഈ മനുഷ്യ ജന്മത്തിൽ ആ സമയത്തിൽ കൊണ്ട് എത്രയോണ സമയമുള്ള ആ സമയം മുഴുവനും ഭഗവത് കഥകളിൽ മാത്രം വ്യാപരിച്ചാൽ മാത്രം മതി, അല്ലാത്ത വേറെ ഒരു കാര്യങ്ങളിൽ വ്യാപരിക്കണ്ട. അതുകൊണ്ട് അനാവശ്യമായിട്ടുള്ള കലിയുടെ കാര്യം ചരിത്രം കേൾക്കണ്ട, അതിൽ ഭഗവാൻ ഉണ്ടെങ്കിൽ മാത്രം ഞങ്ങൾക്ക് വിശദീകരിച്ച് തന്നാൽ മതി. ഭീഷ്മ സ്തുതിയിലും പറയുന്നുണ്ട്, അതായത് നമ്മുടെ മനുഷ്യ ജന്മം എന്ന് വെച്ച് കഴിഞ്ഞാൽ സുദീർഘമായിട്ടുള്ള ഒന്നല്ല, വളരെ ദീർഘമായിട്ടുള്ള ഒന്നല്ല, വളരെ കുറച്ച് സമയമേ ഉള്ളൂ. എപ്പോഴും വേണമെങ്കിലും ശരീരം എന്ത് ചെയ്യും, ഉപേക്ഷിച്ച് പോവുകയും ചെയ്യാം. അങ്ങനെ ഇരിക്കുന്ന നമ്മൾ ആ ചുരുക്ക സമയം കൊണ്ട് എപ്പോഴും ഭഗവത്പരമായിട്ടുള്ള കാര്യങ്ങളിൽ വേണം നമ്മൾ എപ്പോഴും എന്ത് ചെയ്യേണ്ടത്, പ്രവേശിക്കേണ്ടത്. ഈ ഒരു തത്വജ്ഞാനം കിട്ടിക്കഴിയുമ്പോൾ ജീവാത്മാവ് അതിലേക്ക് പ്രവേശിക്കും, ഭഗവാന്റെ സേവ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രവേശിക്കും. ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ വളരെ വില ഇപ്പോൾ ഒരു ഡെസ്കിന്റെ മുകളിൽ ഒരു ആപ്പിൾ, ഒരു പഴം, അതുപോലെ തന്നെ പാല് കുറച്ച്, അല്ലെങ്കിൽ വെള്ളിയിലെ ഒരു പാത്രം, പിന്നെ അതുപോലെ തന്നെ ഒരു വൈഡൂര്യ കല്ലും വച്ചിരിക്കുന്നു. നിങ്ങളുടെ പറയുകയാണ്, 10 സെക്കൻഡ് തരാം, നിങ്ങൾ എന്ത് ചെയ്യും, 10 സെക്കൻഡ് തരാം, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സാധനം എടുത്തോളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാധനം എടുക്കാൻ പാടുള്ളൂ, നിങ്ങൾ എന്ത് ചെയ്യും, എല്ലാവരും ചെന്നിട്ട് എന്തെടുക്കും, വൈഡൂര്യ ആപ്പിൾ എടുക്കൂല, അല്ലെങ്കിൽ ഒരു മുട്ട എന്തെങ്കിലും വെച്ചാൽ അതെടുക്കൂല അല്ലേ, ആദ്യം ചെന്നിട്ട് എന്തെടുക്കുള്ളു, വൈഡൂര്യ. എന്തുകൊണ്ടാണ്, നിങ്ങൾക്കറിയാം 10 സെക്കൻഡേ ഉള്ളൂ, ആ 10 സെക്കൻഡ് കൊണ്ട് ഞാൻ ഏറ്റവും മൂല്യമുള്ളത് ഞാൻ എടുക്കാൻ പാടുള്ളൂ. ആ ബോധം നമുക്ക് വേണം, മനുഷ്യനായിരിക്കുമ്പോൾ ആ ബോധം വേണം. അതാണ് പറയുന്നത്, ശാസ്ത്രങ്ങൾ മുഴുവൻ മനുഷ്യനെ ആ ബോധത്തിലേക്ക് കൊണ്ട് എത്തിക്കുന്നത്. നമ്മുടെ എന്താണ്, ആയുസ് വളരെ കുറവാണ്, അല്പ ആയുസ്സുകളാണ്. ആ അല്പ ആയുസ്സുകൾ കൊണ്ട് ഈ ജന്മ ജന്മാന്തരങ്ങളായിട്ട് ജനിച്ചും മരിച്ചും ഇരിക്കുന്ന ഈ ചക്രത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു മാർഗമുള്ളൂ. അഹം സമുധൂർധ മൃത്യു സംസാര സാഗരാത് ഭവാമീനാചിര പാർത്ഥ മയ്യാവേശിത ചേതസ. ഭഗവാൻ പറയുന്നു, അഹം സമുധൂർധ മൃത്യു സംസാര സാഗ, ഞാൻ നിങ്ങളെ ഈ മൃത്യു സംസാര സാഗരത്തിൽ നിന്ന് ഞാൻ നിങ്ങളെ രക്ഷപ്പെടുത്താം. എന്ത് ചെയ്യണം? ഭവാമീന ചിരത് പാർത്ഥ, നിങ്ങളുടെ മനസ്സ് മുഴുവൻ എന്തിലേക്ക് എന്ത് ചെയ്യുക? അർപ്പിക്കുക. ആ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക? കർമ്മം ചെയ്യുക. അപ്പോൾ എല്ലാ ശാസ്ത്രങ്ങളും, വൈദിക സാഹിത്യങ്ങളാകട്ടെ, ഭഗവത്ഗീത ആകട്ടെ, ഭാഗവതമാകട്ടെ, ക്ഷേത്രങ്ങളാകട്ടെ, ഇതെല്ലാത്തിന്റെ ലക്ഷ്യം ജീവാത്മാവിനെ ഈ ഒരു അവബോധത്തിലേക്ക് എത്തിച്ചിട്ട് അവന്റെ കർമ്മങ്ങൾ ഇല്ലാതാക്കി, കർമ്മഫലങ്ങളെ ഇല്ലാതാക്കിയിട്ട് എന്ത് ചെയ്യുക? ഭഗവാനിലേക്ക് അടുപ്പിക്കുക. വീണ്ടും ഒരു ജന്മം അല്ലെങ്കിൽ വീണ്ടും ഒരു മരണം ഇങ്ങനെ എടുക്കാതെ അവനെന്ത് ചെയ്യുക? ഭഗവാനിലേക്ക് എടുത്തിട്ട് ഈ ബന്ധനത്തിൽ നിന്നിട്ട് എന്ത് ചെയ്യുക? മുക്തനാക്കുക. അങ്ങനെ ഒരു ജീവാത്മാവ് ഈ ജ്ഞാനം ഗ്രഹിച്ചു കഴിയുമ്പോൾ അവൻ എന്ത് ചെയ്യും? ഭക്തിയുത സേവനത്തിന്റെ കർക്കശമായ നിയമങ്ങൾ അനുസരിക്കാൻ തയ്യാറാകും. ഏതിന്റെയാണ്? ഭക്തിയുത ഭഗവത് സേവനത്തിന്റെ കർക്കശമായ നിയമങ്ങൾ അനുസരിക്കുകയും പൂർണമായി ഭൗതികമായിട്ടുള്ള പൂർണമായും ഇന്ദ്രിയ സംയമനം പാലിച്ച് അവന്റെ ഭൗതികമായിട്ടുള്ള അവബോധത്തെ പൂർണമായിട്ട് ശുദ്ധമാക്കുന്ന ആ ജീവാത്മാവാണ് എന്തായിത്തീരുന്നത്? മുക്താത്മാവായിട്ടിരുന്നു. മനസ്സിലായ? എവിടെ മനസ്സിലാവാൻ പറഞ്ഞ? എനിക്ക് പോലും മനസ്സിലായില്ല. പിന്നെയാണ് നിങ്ങൾക്ക് ഒന്നുകൂടെ പറയാം. അതായത് ഭക്തിയുത ഭഗവത് ഇപ്പം പലരും എണീറ്റ് ഉറക്കത്തിൽ നിന്നൊക്കെ മനസ്സിലായെന്ന് ചോദിച്ചപ്പോൾ, ഭക്തിയുത ഭഗവത് സേവനത്തിന്റെ കർക്കശ നിയമങ്ങൾ പാലിച്ചു. ഭക്തിയുത സേവനത്തിന് ധാരാളം നിയമങ്ങളുണ്ട്. ആ നിയമങ്ങളെല്ലാം കാര്യം ഭഗവാൻ വേണ്ടി ചെയ്യുന്നതാണ്. ഭഗവാൻ പരിശുദ്ധനാണ്. ആ പരിശുദ്ധനായ ഭഗവാൻ ചെയ്യുമ്പോൾ ഞാനും എല്ലാം ശുദ്ധിയായിട്ട് വേണം ചെയ്യേണ്ടത്. എല്ലാം ആ ബോധത്തോടുകൂടി ചെയ്യണം. ഭഗവാന്റെ നാമം ജപിക്കുമ്പോൾ ആ രീതിയിൽ നാമം ജപിക്കണം. എല്ലാം അങ്ങനെ ഒരു ശുദ്ധി നമ്മൾ വരും. അതാണ് ഭക്തിയുത ഭഗവത് സേവനത്തിന്റെ കർക്കശ നിയമങ്ങൾ പാലിച്ചും ഇന്ദ്രിയ സംയമനങ്ങൾ പാലിച്ചും. അതായത് എനിക്ക് ചുരുങ്ങിയ സമയമേ ഉള്ളൂ, അതിനാൽ ആ ചുരുങ്ങിയ സമയം കൊണ്ട് ഞാൻ മാക്സിമം ഭഗവാന്റെ കാര്യങ്ങളിലും ഭാഗവതം ഭഗവത്ഗീത ഇവ കാര്യങ്ങൾ ഞാൻ വ്യാപൃതനാകും. ചിലപ്പോൾ സീരിയൽ കാണാൻ നമുക്ക് മോഹമുണ്ടാകും മനസ്സ്, ചിലപ്പോൾ സിനിമ കാണാൻ മോഹമുണ്ടാകും. അപ്പോൾ നമ്മൾ വിചാരിക്കും എന്റെ സമയം കുറവാണ്, അതിനാൽ ഞാൻ ആ സമയം കൂടി ഭഗവത്പരമായ കാര്യങ്ങൾ വ്യാപൃതമാകാം എന്ന് ഇങ്ങനെ ഭക്തിയുത ഭഗവത്സേവന്റെ അതാണ് പറയാം. ഭക്തിയുത ഭഗവത്സേവനത്തിന്റെ കർക്കശ നിയമങ്ങൾ പാലിച്ചും മനസ്സിൽ എന്നിട്ട് എന്താണ്? ഇന്ദ്രിയങ്ങളെ പൂർണ്ണമായിട്ട് സംയമനം ചെയ്തും, ഇന്ദ്രിയങ്ങളെ പൂർണ്ണമായിട്ടും സംയമനം ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുക? അങ്ങനെ ഇരിക്കുന്ന ആ ആളാണ് എന്തായിത്തീരുന്നത്? മുക്താത്മാവായിത്തീരുന്നത്. ഭക്തിയുത ഭഗവത് സേവനത്തിന്റെ കർക്കശ നിയമങ്ങളും ഭൗതികമായിട്ട് ഇന്ദ്രിയങ്ങളെ പൂർണ്ണമായിട്ട് സംയമനം പാലിച്ചു ഇരിക്കുന്ന ആ വ്യക്തിയുടെ ബോധം എന്താകും? പരിശുദ്ധമാകും. ആ പരിശുദ്ധമാകുന്ന സമയത്ത് നമ്മൾ ബദ്ധാത്മാവിൽ നിന്നിട്ട് ഏതാത്മാവിലേക്ക് പോകും? മുക്താത്മാവ്. അപ്പോൾ നമ്മൾ സ്വതന്ത്രനായി. ഒരു പക്ഷിക്കൂട്ടിൽ കിടക്കുന്ന പക്ഷിയെ കൂട്ടിൽ നിന്ന് തുറന്നുവിടുമ്പോൾ ഏതുപോലെയാണ്? അതുപോലെ നമ്മൾ എന്ത് ചെയ്യും? സ്വതന്ത്രനായി തീരും. ആ മുക്താത്മാക്കൾ സ്വതന്ത്രനായി തീരുമ്പോൾ ഒരു ഭയങ്കരധികം സന്തോഷമുണ്ടാണ്. ചിലപ്പോൾ അവര് സകലത് അവർക്ക് ഉടനെ മനസ്സിലാവും, ഞാൻ ഭഗവാന്റെ അംശമാണ്, ഞാൻ ഭഗവാന്റെ ദാസനാണ്, ഈ ലോകത്ത് എന്റേതായിട്ടുള്ള ഒന്നുമില്ല, ഇതെല്ലാം ഭഗവാന്റേതാണ്, ഞാൻ ഈ കർമ്മങ്ങൾ കൊണ്ടാണ് ഈ ലോകത്ത് വന്നത്, കർമ്മഫലം കൊണ്ടാണ്, ഇപ്പോൾ എനിക്ക് അതിൽ ഒരു ആസക്തിയില്ല, ഞാൻ പൂർണ്ണമായിട്ടും ഭഗവാനെ ശരണം പ്രാപിച്ചിരിക്കുന്നു. ഈ രീതിയിൽ ആയിത്തീരുമ്പോൾ മുക്താത്മാവാണ്. ഈ മുക്താത്മാവ് പ്രാരാബ്ദമനുസരിച്ചുള്ള ആ ശരീരം ത്യജിക്കുന്ന സമയത്ത് ഈ ഭൗതിക ലോകത്തിൽ പിന്നെ അയാൾ ജീവിക്കേണ്ട ആവശ്യമില്ല. കാര്യം ഭൗതിക ലോകത്തിൽ ഒന്നിനോടൊന്ന് ഒരു അറ്റാച്ച്മെന്റ് ഇല്ല. ഈ ഭൗതിക ലോകത്തിൽ ഒന്നും അദ്ദേഹത്തിന്റെ ആയിട്ടുള്ള ഒരു ഇതുമില്ല, എന്റേതാണ് എന്നുള്ള ഒരു ഭാവവുമില്ല, ഒന്നുമില്ല. ഒന്നുമില്ലായിരിക്കുമ്പോൾ ഇവിടെ നമുക്കൊരു ശരീരം എടുക്കേണ്ടതായിട്ടുള്ള ഒരു ആവശ്യവും വരുന്നുമില്ല അല്ലേ. എന്തെങ്കിലും ബന്ധവും ഈ ഭൗതികമായിട്ടുള്ള എന്തെങ്കിലും ഒരു ആഗ്രഹം ഉണ്ടെങ്കിലല്ലേ നമുക്ക് ഈ ഭൗതിക ലോകത്തിൽ ഒരു ശരീരം കിട്ടുള്ളൂ. അപ്പോൾ അത് ഈ ഭൗതികത്തിൽ ഒന്നിനോടും ഒരു ആസക്തിയില്ല, ഒന്നും തന്റേതല്ല എന്നുള്ള ഞാൻ ഭഗവാന്റെ അംശമാണ്, ആ ഭഗവാന്റെ നിത്യദാസനാണ് എന്നുള്ള രീതിയിൽ പൂർണ്ണമായിട്ടും ഭഗവാന്റെ പാദങ്ങളിൽ അല്ലെങ്കിൽ ബ്രഹ്മത്തിൽ തന്നെ വിചാരം ചെയ്തിരിക്കുന്ന ഒരാള് മുക്താത്മാവുകയും അയാൾ എന്ത് ചെയ്യും? ശരീരം ത്യജിക്കുന്നതോടുകൂടി അയാൾ എന്ത് ചെയ്യും? ഒന്നുകിൽ ഭഗവത് ലോകം പ്രാപിക്കുകയോ അല്ലെങ്കിൽ ബ്രഹ്മത്തിലേക്ക് ലയിക്കുകയോ ചെയ്യും. ഈ ബ്രഹ്മത്തിലേക്ക് ലയിക്കുന്നത് മുക്താത്മാക്കൾ എന്ന് വെച്ചുകഴിഞ്ഞാൽ ബ്രഹ്മത്തിലേക്ക് ലയിക്കുമ്പോൾ അതിനെ മുക്താത്മാവെന്ന് പറയും. എന്നാൽ ആ മുക്താത്മാവ് ഭഗവത് ധാമത്തിലേക്ക് പോകുമ്പോൾ അതെന്തായിത്തീരും? നിത്യ മുക്താത്മാക്കളായിത്തീരും. അവരുടെ അവരെ വേറൊരു പേരുകൾ പറയും, നിത്യ സൂര്യകൾ എന്ന് പറയും. എന്തെന്ന് പേര് പറയും? നിത്യ സൂര്യകൾ എന്ന് പറയും. അപ്പോൾ ഈ ബദ്ധ ജീവാത്മാവ് എന്തായി മാറണം? മുക്താത്മാവായി മാറണം. മുക്താത്മാവായി എന്തായി മാറണം? നിത്യ മുക്താത്മാവായി മാറണം. ആ നിത്യ മുക്താത്മാവിന് ഉദാഹരണങ്ങളാണ് ഗരുഡൻ, അനന്തൻ, ആദിശേഷൻ, ഗോപന്മാർ, ഗോപികമാർ, മഞ്ജരിമാർ, ഇവരെല്ലാവരും. ഇതിനെക്കുറിച്ച് അടുത്ത ക്ലാസ്സിൽ സമയമുണ്ടെങ്കിൽ പറഞ്ഞുതരാം, പെർമിഷൻ ഉണ്ടെങ്കിൽ. ഹരേ കൃഷ്ണ. അപ്പോൾ ഇന്ന് പഠിച്ച കാര്യങ്ങൾ ഒന്നും കൂടെ പറയാം, ഓർമ്മിക്കാൻ വേണ്ടിയിട്ട് എഴുതിയിട്ടുള്ളവർക്ക് അറിയാം. നമ്മൾ പറഞ്ഞത് എന്താണ്? ആത്മസാക്ഷാത്കാരം ലഭിച്ച ഒരു വ്യക്തിയിൽ നിന്നിട്ട് നമ്മൾ ആധ്യാത്മിക ജ്ഞാനം മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ മായയ്ക്ക് അധീനരാകേയില്ല. നമ്മളെല്ലാവരും ഭഗവാന്റെ അംശമാണ്, നമ്മൾ എല്ലാം ഭഗവാന്റെ അധീനതയിലുള്ളതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി ഭഗവാന്റെ അംശമായ ആത്മാക്കളെ മൂന്നായിട്ട് മൂന്ന് അവസ്ഥയിലാക്കി പറഞ്ഞു. ഒന്ന് ബദ്ധാത്മാവ്, മുക്താത്മാവ്, നിത്യ മുക്താത്മാവ് എന്ന് പറഞ്ഞു. ബദ്ധാവസ്ഥയിൽ നിന്നിട്ട് നമ്മൾ ബദ്ധാവസ്ഥരായിട്ടുള്ള നമ്മൾ ജനിച്ചു മരിച്ചും ഇരിക്കുന്നു. ഈ ജനിച്ചു മരിച്ചിരിക്കാനുള്ള കാരണം എന്താണ്? കർമ്മം ചെയ്യുമ്പോൾ അതിന്റെ കിട്ടുന്ന ഫലം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? ആ ഫലം അനുഭവിക്കാൻ വേണ്ടി നമ്മൾ വീണ്ടും ജന്മമെടുക്കുന്നു. വീണ്ടും നമ്മളിങ്ങനെ ജന്മമെടുക്കും, ഫലം നമ്മൾ എന്ത് ചെയ്യും? അനുഭവിക്കാൻ വേണ്ടി അനുഭവിക്കും, കർമ്മം ചെയ്യും. ഈ ചക്രത്തിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ ഈ കർമ്മഫലത്തിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഒന്നുകിൽ ജഡഭരതനെ പോലെ, അല്ലെങ്കിൽ സ്വയം എന്ത് ചെയ്യുക, ഓരോ തെറ്റുകളും മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള എന്താണ് അതിനനുസരിച്ചുള്ള കർമ്മങ്ങൾ ചെയ്യണം, അതിനനുസരിച്ചുള്ള പ്രവൃത്തികൾ ചെയ്യണം. ഇല്ലെങ്കിൽ പൂർണ്ണമായിട്ട് ഭഗവാനെ എന്ത് ചെയ്യണം? സേവ ചെയ്യണം. അങ്ങനെ ഭഗവാനെ പൂർണ്ണമായിട്ട് സേവ ചെയ്യുമ്പോൾ ഈ കർമ്മഫലത്തിൽ നിന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? പൂർണ്ണമായിട്ട് മുക്തനാകും. ഫലം നമുക്ക് പിന്നെ ആസ്വദിക്കേണ്ടതായിട്ട് വരാതെ ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? മുക്താത്മാക്കളായിട്ട് മാറും. മുക്താത്മാക്കൾ ക്രമേണ ഏതിലേക്കായിട്ട് മാറും? നിത്യ മുക്താത്മാക്കളിലേക്ക് നമ്മൾ എന്ത് ചെയ്യും? അതായത് ഭഗവാന്റെ ധാമത്തിലേക്ക് പോകും. അതാണ് എല്ലാ സ്ഥാപനം ആധ്യാത്മിക സ്ഥാപനത്തിന്റെയും ആധ്യാത്മിക ഗ്രന്ഥങ്ങളുടെ എല്ലാ ലക്ഷ്യം. ഭഗവത്ഗീതയാകട്ടെ, ഭാഗവതമാകട്ടെ, വേദം എല്ലാം നമ്മൾ എന്ത് ചെയ്യും? ബദ്ധ അവസ്ഥയിൽ നിന്നിട്ട് എന്തിലേക്കാക്കുക? മുക്താവസ്ഥ. മുക്താവസ്ഥയിൽ നിന്ന് എവിടേക്കാക്കുക? നിത്യ മുക്താത്മാവസ്ഥ, മുക്താവസ്ഥയിലേക്ക്, അല്ലെങ്കിൽ നിത്യ മുക്താത്മാക്കൾ, അല്ലെങ്കിൽ നിത്യ സൂര്യകളാക്കി മാറ്റുക എന്നുള്ളതാണ്. അതുതന്നെയാണ് നമ്മുടെ ഹരേ കൃഷ്ണ പ്രസ്ഥാന, ഈ പ്രസ്ഥാനത്തിന്റെ ലക്ഷ്യം. ഹരേ കൃഷ്ണ.